പ്രൈസ് ജീസസ്. നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്വർഗീയ പിതാവുണ്ട്. യേശുവിനെ അനുഗമിച്ച് നാം ഓരോരുത്തരും ആ പിതാവിന്റെ അടിയിലേക്കുള്ള യാത്രയാണ്. ശ്രദ്ധയോടുകൂടെ സ്നേഹനിധിയായ ദൈവത്തിന്റെ അടിയിലേക്ക് നമുക്ക് ക്രിസ്തുവിനെ അനുഗമിച്ച് യാത്ര പോകാം. എന്തിനാണെന്നറിയാമോ? അപ്പനല്ല, മക്കളല്ല, മറ്റാരുമല്ല, എനിക്കായി കാത്തിരിക്കുന്ന സ്നേഹനിധിയാം ദൈവമുണ്ടേ, സ്നേഹനിധിയാം ദൈവമുണ്ടേ. അപ്പൊ അപ്പയുടെ അടുക്കലേ യേശു ക്രിസ്തു പറഞ്ഞു കേട്ടില്ലേ, ഞാനാണ് വഴി, ഞാനാണ് വാതിൽ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ആ പിതാവിന്റെ അടുക്കലേക്ക് എത്തുവാനുള്ള ഏക വഴി കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ക്രിസ്തീയ ജീവിതം ഒരു യാത്രയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃപ കൃപ എന്നാർപ്പ് വിളിയോടെ മുന്നോട്ട് 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 ജനമേ, കൃപ കൃപ എന്നാർപ്പ് വിളിയോടെ ക്രിസ്തുവിൻ പിന്നാലെ മുന്നോട്ട് ജനമേ, കൃപ കൃപ എന്നാർപ്പ് വിളിയോടെ യൂദായിൻ സിംഹത്തിൻ പിന്നാലെ ജനമേ, കൃപ കൃപ എന്നാർപ്പ് വിളിയോടെ പുതിയ സൃഷ്ടിയിൽ മുന്നോട്ട് ജനമേ. എന്തിനു വേണ്ടിയാ? ആ പിതാവിന്റെ അടുക്കൽ എത്തുക. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് എത്തുന്നില്ല. യേശുവിൻ പിന്നാലെ, 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 യേശുവിൻ പിന്നാലെ. അപ്പൊ സഹോദരങ്ങളെ, ഇതൊരു യാത്രയാണ്. ക്രിസ്തീയ ജീവിതം ഒരു സ്റ്റേയിങ് ടുഗദർ അല്ല, ജേണിയിങ് ടുഗദർ. ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്, ക്രിസ്തുവിനെ അനുഗമിച്ച് യാത്ര ചെയ്യുകയാണ്. എന്നാൽ ഇന്ന് ലോകത്തിൽ എന്റെ സഹോദരവർഗങ്ങളുടെ ഇടയിൽ പലർക്ക് ഈ ഒരു ആലോചന ഇല്ലാത്തത് കൊണ്ട് അവരുടെ ചിന്ത എന്ന് പറയുന്നത് ഇതൊരു ഹോളിൽ കൂടി വരുന്നത് മാത്രമായിട്ട് ഒതുങ്ങുകയാണ്. അങ്ങനെയല്ല, ഇറ്റ്സ് എ ജേണി, പുതിയ സൃഷ്ടിയിൽ ഹൃദയം കൊണ്ടുള്ളൊരു യാത്രയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കാൻ എന്താ തെളിവ്? ഹല്ലേലൂയ, യാത്ര ചെയ്യുന്ന ആത്മാവ് നയിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞങ്ങൾ പിൻവരുന്നതിനെ മറന്ന് മുൻവരുന്നതിനെ ലക്ഷ്യമാക്കി ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളയുടെ വിരുദ്ധനായി കൂടിയിരിക്കുന്നതല്ല. ഇതാ ലക്ഷ്യത്തിലേക്ക് യാത്രയാവുകയാണ്. ഹല്ലേലൂയ, ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഒരല്പം സമയം മാത്രമേ ഈ ശ്വാസം ദൈവം നമുക്ക് അനുവദിക്കുകയുള്ളൂ. നമ്മുടെ മാതാപിതാക്കന്മാർ ഇവിടെ നിന്ന് മാറിപ്പോയതുപോലെ അല്ല, മരണം അവരെ മാറ്റിക്കൊണ്ടു പോയതുപോലെ നമ്മളെയും മാറ്റിക്കൊണ്ടു പോകും. എന്നാൽ അതിന് മുമ്പ് മരണത്തെ ജയിക്കുവാനുള്ള എല്ലാ ഫെസിലിറ്റികളും സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിൽ എൻറോൾ ചെയ്യണോ? ആ മരണത്തെ ജയിക്കുവാൻ തക്കവണ് ക്രിസ്തു വെച്ച വഴികൾ, മാർഗങ്ങൾ നമ്മൾ അതിൽ മുന്നോട്ടേക്ക് പോകാനായിട്ട് അടിയാണ്. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞ ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണിക്കുകയും ചെയ്യുന്നു. എന്ത് ചെയ്യണമെന്ന് അവർ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ്യ. അപ്പൊ ജീവനെ ആഗ്രഹിക്കുക, ശുഭകാലം കാണിക്കുകയും ചെയ്യുന്ന ചിലതൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ്യ, നമ്മളത് ചെയ്യണം. പ്രിയ സഹോദരങ്ങളെ, യാത്രയില് ഇപ്പോ ഒരു കേറ്റം കയറിക്കൊണ്ടിരിക്കുക. യാത്രയില് സമമായ ഭൂമിയുണ്ട്, കയറ്റ കയറുന്ന സമയമുണ്ട്. അപ്പൊ പലതും എല്ലാം ഉണ്ട്. കാരണം ഇത് പിശാചിനെ ജയിച്ചെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ടേക്ക് പോവുള്ളൂ. പിശാചിനെ ജയിച്ചില്ലെങ്കിൽ യാത്ര മുന്നോട്ടേക്ക് പോവുകയില്ല. ഹല്ലേലൂയ. ഇപ്പോ ജീവിതത്തിലെ പല സമയങ്ങളിലും പിശാചിനെ ജയിക്കണമെങ്കിൽ അതിന് തക്കവണ്ണമുള്ള ഒരു വില നാം കൊടുക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ദൈവമക്കൾക്ക് ഇത് അറിയത്തില്ല. സഹോദരികൾക്ക് നല്ലൊരു പങ്കിന് പാട്ട് പാടാനും പ്രാർത്ഥിക്കാനൊക്കെ അറിയത്തുള്ളൂ. പക്ഷെ ഒരു വില കൊടുക്കേണ്ടതുണ്ട്. വില, വില, വില. ഹല്ലേലൂയ. ആ വില കൊടുക്കേണ്ട സമയത്ത് വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. കർത്താവായി അപ്പൊ നിങ്ങൾക്ക് വില എന്തോ വില. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് സൗജന്യമായിട്ട് രക്ഷ അനുഭവിക്കുന്നു അല്ലെ? രക്ഷയുടെ സുവിശേഷം സൗജന്യം, സൗജന്യം. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ രക്ഷയുടെ സുവിശേഷം എന്താ സൗജന്യം ആയി കിട്ടാഞ്ഞാർക്ക്? ക്രിസ്തുവിന് മുമ്പേ സൗജന്യമായിട്ട് എന്താ കിട്ടാൻ? വില കൊടുക്കണം. വില വില ആത്മീയ കാര്യങ്ങൾക്ക് നേടിയെടുക്കണമെങ്കിൽ വില കൊടുക്കണം. ഭൗതിക കാര്യങ്ങൾ നേടിയെടുക്കുക, ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് സാധനങ്ങളെല്ലാം ട്രോളിക്ക് പറക്കി വെച്ചു, അല്ല എനിക്ക് അത് കണ്ടപ്പോ അത് ഇഷ്ടമായി, ഇത് കണ്ടപ്പോ ഇത് ഇഷ്ടമായി, ഇത് കണ്ടപ്പോ ഇഷ്ടം, അയ്യോ എനിക്ക് എന്തൊരു ഇഷ്ടം ഇതറിയാമോ, അയ്യോ എനിക്ക് ക്രിസ്തുവിന് എന്തൊരു ഇഷ്ടം എന്നറിയാമോ, എല്ലാം ഇതുപോലെ എല്ലാം ആ സൂപ്പർ മാർക്കറ്റിൽ കയറി എല്ലാം പറക്കി വെച്ചു. പക്ഷെ അവസാനം കൗണ്ടറിൽ എത്തിയപ്പോ അത് കൊണ്ടാവും ചോദിച്ചു, അവര് ചോദിച്ചു വില 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 കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ കാണാനേ പറ്റുള്ളൂ, കേൾക്കാനേ പറ്റുള്ളൂ, അനുഭവിക്കാൻ പറ്റും. അനുഭവിക്കണമെങ്കിൽ വില കൊടുക്കും. 2000 വർഷങ്ങൾക്ക് മുമ്പ് രക്ഷ എല്ലാവരും മണത്ത പിടിക്കപ്പെട്ട് കിടക്കുകയാണ് ആദത്തിന്റെ പാപം നിമിത്തം. അവിടെ അതിൽ നിന്ന് നമുക്ക് രക്ഷയുണ്ടായിരുന്നില്ല, എന്നാൽ സൗജന്യമായ രക്ഷ ക്രിസ്തുവിന്റെ ജീവിതത്തിന് ശേഷം ലഭിച്ചു. ഓ, ക്രിസ്തുവിന്റെ ജീവിതത്തിന് ശേഷം ജനത്തിന് സൗജന്യ രക്ഷ. നിന്റെ കുഞ്ഞെ എന്റെയും ജീവിതത്തിന് ശേഷം ജനത്തിന് എന്നാ കൊടുത്തേ? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന് ശേഷം ഈ ജീവിതത്തിലുള്ള ജനത്തിന് നമ്മൾ എന്നാ കൊടുക്കുന്നത്? ക്രിസ്തുവിന്റെ ജീവിതത്തിന് ശേഷം ജനത്തിന് സൗജന്യ രക്ഷ. കാരണം ക്രിസ്തു വില കൊടുത്തു. എവിടെ? കാൽവരി ക്രൂശ്. യാഗമായി വില കൊടുത്ത് അത് ജനത്തിന് സൗജന്യമായി കിട്ടി. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിന് ശേഷം സഭയ്ക്ക് 14 പുസ്തകങ്ങൾ ലഭ്യമായി. ദൈവവചനത്തിന്റെ 14 പുസ്തകങ്ങൾ. എന്റെയും നിങ്ങളുടെ ജീവിതത്തിന് ശേഷം നാം ഈ ലോകത്തിന് എന്താ കൊടുക്കുന്നത്? കൺസ്യൂമേഴ്സ് മാത്രമായി നാം അവസാനിക്കരുത് പ്രിയ കുഞ്ഞുങ്ങളെ, നാം കോൺട്രിബ്യൂട്ടേഴ്സ് ആകണം. സ്വർഗത്തിന്റെ ബ്ലെസ്സിങ്സുകൾ, പ്രൊവിഷനുകൾ ഈ ലോകത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരായിരിക്കണം. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവം ജീവന്റെ സ്രോതസ്സ, നമ്മുടെ ഓരോ വാക്കും ജീവൻ തുളുമ്പുന്നതായി. മരണമാണ് ഈ ലോകത്തിൽ വ്യാപരിക്കുന്നതെങ്കിൽ കുഞ്ഞ് നീ വാ തുറക്കുമ്പോൾ അതിനെതിരെ ജീവൻ നിന്റെ വായിൽ നിന്ന് ലോകത്തിലേക്ക് പ്രവഹിക്കുമ്പോ, ഹല്ലേലൂയ, പലരുടെ ഉള്ളിലുള്ള മരണത്തെ അത് ജീവനാക്കി മാറ്റിക്കളയും, ജീവനാക്കി മാറ്റിക്കളയും. എല്ലാവരുടേതുമല്ല, ജീവൻ പ്രാപിക്കാൻ ഇരിക്കുന്ന കുറച്ച് പേരും അവരുടെ ഉള്ളിൽ അത് ജീവനായി മാറ്റി. അക്ഷരമല്ല, അക്ഷരം ജ്ഞാനം, അക്ഷരജ്ഞാനം ഒരിക്കലും ഒരുവന് ജീവൻ കൊടുക്കുന്നില്ല. ആത്മാവിൽ നിന്ന് ഉത്ഭവിക്കുന്ന ജ്ഞാനം അത് ജീവൻ കൊടുക്കും, അത് ജീവൻ കൊടുക്കും. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിന് ശേഷം ഇതാ നമുക്ക് രക്ഷ സൗജന്യം. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിന് ശേഷം ദൈവത്തിന്റെ ആലോചനകളുടെ ആഴം ആ 14 പുസ്തകങ്ങളിലൂടെ ഇതാ നമുക്ക് സൗജന്യമായിട്ട്. നമ്മുടെ ജീവിതത്തിലൂടെ എന്ത് കോൺട്രിബ്യൂഷനാണ് സ്വർഗത്തിന്റെ, എന്ത് കോൺട്രിബ്യൂഷനാണ് നമ്മൾ ഭൂമിയിലേക്ക് കൊടുക്കുന്നതെന്ന് ഓരോരുത്തരും അവനവനത്തിനും ശോധന ചെയ്യേണ്ട. ദൈവത്തിന്റെ വചനം പറയുന്നു, ചിലതൊക്കെ നാം ചെയ്തു പോരേണ്ടതിന് ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു, ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു. എപ്പോഴും ഗോഡ് സ്ട്രീമിൽ ജീവിക്കുക, ദൈവത്തിന്റെ ഒഴുക്കിൽ, ആ സിസ്റ്റത്തിൽ ജീവിക്കുക. ദൈവം അതിനായി നമ്മളേവരെയും സഹായിക്കണം. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഫോർ മീ ജസ്റ്റ് ലൈക്ക് ആൻ ഇലക്ട്രിഫൈയിങ് ലൈഫ്. ഹല്ലേലൂയ. ആരാ നമ്മുടെ അകത്ത് ജീവിക്കണമെന്ന് അറിയാം. ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മുടെ ഉള്ളിലുള്ളവൻ. ഓ മൈ ഗോഡ്, മൈ ഗോഡ്, ഹല്ലേലൂയ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ആ ബോധമുണ്ടോ? ആ ബോധമുണ്ടോ? ഒറ്റയ്ക്കല്ല. ചുറ്റുപാടും കണ്ണുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്റെ കൂടെ ഭാര്യയുണ്ട്, കൊച്ചുണ്ട്, അങ്കിൾ ഉണ്ട്, ആന്റി ഉണ്ട്, ഇന്നലെ വന്ന ഫ്രണ്ട് താമസിക്കാൻ വന്നവനുണ്ട്, ഇന്നവൻ വൈകിട്ട് പോകും, ഇങ്ങനെയൊക്കെയാ കുറെ അല്ലേ. പക്ഷേ ഹല്ലേലൂയ, പുറത്തുള്ളവൻ, പക്ഷെ എന്റെ ഉള്ളിലുള്ള ലോകത്തുള്ളവനേക്കാൾ വലിയവൻ. ഈ ഒരു ബോധാകത്തുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ ഉള്ളിൽ ഒരുവനുണ്ട്, എന്റെ ഉള്ളിൽ ഒരുവനുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഉള്ളറിയണം, മനുഷ്യന് ഉള്ളുണ്ടെന്ന് അറിയണം. ഉള്ള ഉള്ള മനുഷ്യന് ഉള്ളുണ്ടെന്ന് അറിയണം. ഇപ്പോ എസ് വി ജെ മെസ്സേജ് നമ്പർ 1 അതിലിപ്പോ കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്, മനുഷ്യൻ എന്ന് പറയുന്നത് സ്പിരിറ്റ്സ് കണ്ടെയ്നറാണ്, ആത്മാക്കളെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു കണ്ടെയ്നറാണ് മനുഷ്യൻ. ഹല്ലേലൂയ. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിട്ടില്ല, ആ നിങ്ങൾ പുറമെ പുറകെ വരുമ്പോ കേൾക്കും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ സ്പിരിറ്റ്സ് കണ്ടെയ്നറാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ ഉള്ളിലുള്ളവൻ, ഉള്ളിലുള്ളവൻ ജഡികനല്ല, ആത്മാവ്. ലോകത്തുള്ളവനെ, ലോകത്തുള്ളവനും ആത്മാവ്, പിശാച്, അവനേക്കാൾ വലിയവൻ. അപ്പൊ ഈ ഒരു ബോധം ഉണ്ടായിരുന്നു. നമ്മുടെ സ്ട്രക്ചർ നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കണം. എന്റെ ദൈവപുത്രന്റെ സ്ട്രക്ചർ മനസ്സിലാക്കി പോകണം. ദൈവപുത്രന് ഉള്ളുണ്ട്, ഉള്ള് ഈ ശരീരത്തിൽ ഒതുങ്ങുന്നില്ല, അത് വെറും ഒരു പുറം കവർ മാത്രം. ഉള്ളുണ്ട്, ആ ഉൾത്തലത്തിൽ ജീവിക്കുവാൻ സ്വർഗത്തിലെ നമ്മളെ ട്രെയിനിങ് നടത്തുകയാണ്, ട്രെയിനിങ് നടത്തുക. കർത്താവ് പറഞ്ഞിട്ടില്ലേ, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ. പക്ഷെ നമുക്ക് ആ ബോധ്യം ഉണ്ടാകുന്നു വളരെ കുറവാണ് അല്ലെ? കാരണം നമ്മളുടെ മൈൻഡിന്റെ സെറ്റപ്പിന്റെ പ്രശ്നമാണ്. നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന വിഷയം ഹാർട്ട് ആൻഡ് മൈൻഡ്, ഗോഡ്സ് ഇൻവിസിബിൾ എഞ്ചിനീയറിംഗ്. അദൃശ്യമായ മണ്ഡലം മനസ്സിലാക്കാൻ കഴിയാതെ നമ്മൾ ദൃശ്യം മാത്രമായി നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ വിഷയം വരുന്നത്. ദൃശ്യം മാത്രമായി നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ വിഷയം വരുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, കാണുന്നത് താൽക്കാലികമാണ്, കാണാത്തത് നിത്യമാണ്. കാണാത്തത് നിത്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സാധാ മനുഷ്യരെ പോലെ കാണുന്ന മണ്ഡലത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, ഞങ്ങൾ കാണുന്നതിനെയല്ല, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങൾ കാണുന്നതിനെയല്ല കാണാത്തതിനായി പ്രത്യാശിക്കുന്നു, അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന് ഇത് തന്നെ സംഭവിക്കണം. അതിലേക്കൊരു തിരിവ് നമുക്ക് വേണം. അപ്പൊ ഇതുമായുള്ള ബന്ധത്തില് ഇന്ന് നമ്മൾ ഒരല്പം കൂടി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. ഓരോ പ്രാവശ്യവും കർത്താവ് തന്റെ വചനത്താൽ നമ്മളെ മുട്ടുമ്പോൾ ഈ യാത്രയിൽ അഡ്വാൻസ് ചെയ്യുവാനുള്ള ഒരു സ്റ്റെപ്പ് നമുക്ക് ഇട്ടു തരികയാണ്. ഈ ജി പി എസ് സിസ്റ്റത്തിൽ നമ്മളിപ്പോ കൊണ്ടിരിക്കുന്ന പോലെ, നമ്മളിപ്പോ നമ്മുടെ കാറോ അല്ലെങ്കിൽ നമ്മുടെ ഏത് വാഹനത്തിലാണോ യാത്ര ചെയ്യുന്നത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അത് അഡ്വാൻസ് അഡ്വാൻസ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും നിന്ന് അതുകൊണ്ട് നിൽക്കും. അപ്പൊ യാത്രയിൽ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വചനം കിട്ടിയാൽ നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ നമ്മൾ അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പൊ ക്രിസ്തീയ ജീവിതം വളരെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ടത്, ഒരു സ്റ്റേയിങ് ടുഗതറിൽ ഒതുങ്ങരുത്, ജേണിയിങ് ടുഗതർ, യാത്ര ചെയ്യുകയാണ്, ക്രിസ്തുവിനെ അനുഗമിച്ചുകൊണ്ടുള്ള യാത്രയാണെന്നുള്ള ബോധം ഉണ്ടാകും. ഇതെല്ലാം ഇതുമായിട്ട് ബന്ധത്തിൽ കുറച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നതാണ്. ദൈവം നമ്മളെ ഏൽപ്പിച്ച ആദ്യത്തെ പദ്ധതി, ആദം ഹവ്വ ദമ്പതിമാരെ ഏൽപ്പിച്ച പദ്ധതി എന്താ നിങ്ങൾക്ക് അറിയാമോ? അറിയാൻ അടുത്ത ആളോട് പറഞ്ഞ്, ഓർക്കുന്നില്ല അല്ലേ? ആരും കൂടിയല്ലെങ്കിൽ ഒറ്റയ്ക്ക് പറഞ്ഞാലും മതി. ഒറ്റയ്ക്കല്ല നിങ്ങൾ പറയണേ, തൊട്ടടുത്തിരിക്കുന്ന ദൂതൻ പറയുന്നുണ്ട്, മോളെ നീ പറഞ്ഞ തെറ്റാണല്ലോ, ചിലരിൽ പറയുന്നത് ശരിയാണല്ലോ. അദൃശ്യ മണ്ഡലത്തോടെ കാണാൻ തുടങ്ങണം, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോ ആദ്യത്തോടെ ഹവ്വയോട് ആദ്യം പറഞ്ഞൊരു കാര്യം, ഉൽപ്പത്തി പുസ്തകം അവരുടെ പണി ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ഉൽപ്പത്തി 1:28 ഒരു സംഭവമുണ്ട്, അത് നമ്മളെ ജനറലി ടോട്ടലായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ അവരോട് വ്യക്തിപരമായെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് അവരായിരിക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം. 2:15 വായിച്ച് കേൾക്കുന്നില്ലല്ലോ,
യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി.
ശ്രദ്ധിച്ചേ, യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും അവിടെയാക്കി. വർക്ക് ആൻഡ് ഗാഡ്. ചുമ്മാ ജോലി മാത്രം ചെയ്താൽ പോരാ, അതിനെ ഗാർഡും ചെയ്യണം. പ്രൊഡക്ഷൻ മാത്രം നടത്തിയാൽ പോരാ, അതിനെ പേറ്റന്റ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ വേറെ ആളുകൾ അതിനെ മോഷ്ടിച്ചു പോകും. അപ്പൊ ശ്രദ്ധിച്ചോളണം. എന്ന് മോഡേൺ ടൈംസിൽ പറയുന്നത് പോലെ, ഇതാ ഏദൻ തോട്ടത്തിൽ വേല ചെയ്യണം. ഏദൻ തോട്ടം ഭൂമിയുടെ ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ. അതിൽ വേല ചെയ്ത് ഏദൻ തോട്ടം വർദ്ധിപ്പിക്കുമ്പോൾ അപ്പൊ തന്നെ ഒരു കാര്യം ചെയ്യണം, ഇനി ഇതിനെ കാക്കണം. കാത്തില്ലെങ്കിൽ ഉള്ളതും കൂടെ നിനക്ക് പോകും. കാത്തില്ലെങ്കിൽ ഉള്ളതും കൂടെ പോകും. ഹല്ലേലൂയ. വീട്ടിൽ ജീവിക്കുമ്പോ, വീട്ടുകാരോടുകൂടെ ജീവിക്കുമ്പോ ശ്രദ്ധിച്ച് കേട്ടോളാം, സൂക്ഷിച്ചില്ലെങ്കിൽ ഉള്ളതും കൂടെ പോകും. മറ്റു വ്യക്തിയുടെ വാക്ക് നിന്റെ അകത്തുള്ളതിനെ കളയാനിടയാക്കരുത്. മറ്റു വ്യക്തി തീപ്പെട്ടി ഒരച്ച് ഇതാ ഒരു തീ തിരുക്കി കൊടുക്കുമ്പോ, അത് കുഞ്ഞെ നിന്റെ അകത്തുള്ള ജഡത്തിന്റെ പൊട്ടാസിനെ പൊട്ടിക്കാനുള്ള മരുന്നാന്ന് നോക്കാം. അത് ചിലപ്പോ ജീവിതകാലി ആയിരിക്കാം, മകനായിരിക്കാം, ഭാര്യ ആയിരിക്കാം, നാത്തൂനായിരിക്കാം, അമ്മായി അമ്മ ആയിരിക്കാം, അമ്മായി അപ്പനായിരിക്കാം, മരുമകനായിരിക്കാം, ആരെങ്കിലും ആയിക്കോട്ടെ, എംപ്ലോയി ആയിരിക്കാം, എംപ്ലോയർ ആയിരിക്കാം. അവരാ തീ കൊടുക്കുമ്പോ എന്നോട് എന്നാൽ ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞൊരു പൊട്ടരുത്. പൊട്ടിയാ പോണത് അവർക്കല്ല, കുഞ്ഞു നിനക്കാം. പൊട്ടരുത്. ചിലരൊക്കെ മോഹം വല്ലാതായല്ലോ, കഴിഞ്ഞ ദിവസമൊക്കെ പൊട്ടിയത് കൊണ്ടാ. പൊട്ടരുത്. പൊട്ടിയത് എങ്ങനെയാ? ദൈവദാസന് അറിഞ്ഞിരുന്നു. പൊട്ടിയത് ദൈവദാസന് അറിഞ്ഞിട്ടില്ല, ദൈവം അറിഞ്ഞു. പക്ഷെ നിന്നെ പൊട്ടിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാ പറഞ്ഞത്. പൊട്ടരുത്. ഹല്ലേലൂയ. പകരം അവരുടെ അറിവില്ലായ്മ നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ തകർക്കാൻ അനുവദിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുക. ദൈവമേ, ആത്മാവിന്റെ ഫലമായ സെൽഫ് കൺട്രോൾ എന്റെ ജീവിതത്തിൽ അനുവദിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം ബ്രേക്ക് ഇടിപ്പിക്കാതെ നമുക്ക് ബ്രേക്ക് ഇടാൻ പറ്റില്ല. ആത്മാവിന്റെ ഫലം അത് നമ്മളിൽ നിന്ന് പുറപ്പെടുന്നതല്ല, നമ്മളിലൂടെ പുറപ്പെടുന്നതാണ്. മനസ്സിലായില്ല? ആത്മാവിന്റെ ഫലം നമ്മളിൽ നിന്ന് പുറപ്പെടുന്നതല്ല, നമ്മളിലൂടെ പുറപ്പെടുന്നത്. ഒബീഡിയൻസും ഫലവും തമ്മിലുള്ള വ്യത്യാസം. അനുസരണം നമ്മളിൽ നിന്ന് പുറപ്പെടുന്നത്, ഫലം നമ്മളിൽ നിന്നല്ല, നമ്മളിലൂടെ പുറപ്പെടുന്നത്. അനുസരിക്കാൻ ശ്രമിച്ചാലും നടക്കില്ല. ഇതുകൊണ്ടാണ് വിത്ത പോലീസ് പറഞ്ഞത്, എനിക്ക് അനുസരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നല്ല നടക്കുന്നത്. ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്തു പോകുന്നത്. അപ്പോ അനുസരണം കൊണ്ട് അവിടെ രക്ഷപ്പെടാൻ പറ്റില്ല. അനുസരിക്കാനുള്ള ആഗ്രഹം വേണം, പക്ഷെ അവിടെ രക്ഷപ്പെടണമെങ്കിൽ ഫലം വേണം. ഫലം ആത്മാവിന്റെ ഫലമാ. ആത്മാവിനാ ജഡത്തിന്റെ പ്രവൃത്തിയിൽ നിഗ്രഹിക്കുന്നെങ്കിൽ ഹല്ലേലൂയ. ഇത് നമ്മുടെ വിഷയം അല്ലെങ്കിലും എങ്ങോട്ടോ കേറി വരുന്നു. ആരോടൊക്കെയോ ദൈവം സംസാരിക്കുന്നത്, കാരണം നിങ്ങളെ കുത്താൻ വേണ്ടിയല്ല ദൈവം സംസാരിച്ചത്, നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സംസാരിച്ചു, രക്ഷിക്കാൻ വേണ്ടി സംസാരിച്ചു. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് നമ്മൾ ഇന്ന് കർത്താവ് കൂടുതൽ തരുന്നത് ഈ തോട്ടത്തിൽ വേല ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. തോട്ടത്തിൽ വേല ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഈ കോവിഡ് പരിചരിക്കുന്ന ഹോസ്പിറ്റലിന്റെ അടുക്കലൂടെ എപ്പോഴും യാത്ര ചെയ്യുവാനായിട്ട് എനിക്ക് ഒരവസരമുണ്ട്. അപ്പോ എനിക്ക് അതിൻ്റെ ഉള്ളില് ആളുകൾ കോവിഡ് പേഷ്യന്റിനെ അതിന്റെ അകത്ത് കയറാൻ തന്നെ പുറത്തുനിന്ന് കാണാം അവരെ എങ്ങനെയാണ് അതിന് അവരെ ശുശ്രൂഷിക്കുന്നത്. ഞാൻ വണ്ടി കൊണ്ട് ഇങ്ങനെ പോകുമ്പോ തന്നെ ഇതാ എന്റെ തൊട്ട് മുമ്പിൽ ആ ബിൽഡിങ്ങാണ്. അപ്പോ അവിടെ ഗ്ലാസ്സിൽ നോക്കുമ്പോ ഇതെല്ലാം ഫുൾ ഉടുപ്പുകളിട്ട് എല്ലാം ആ നേഴ്സുമാര് അതോടൊപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട അറ്റൻഡേഴ്സ് ഒക്കെ ആ ഉടുപ്പുകളിട്ട് അവർ ശുശ്രൂഷിക്കുന്നു. അപ്പൊ കോവിഡ് ആയിരിക്കുന്ന ഒരു വ്യക്തി ശുശ്രൂഷിക്കുമ്പോൾ എങ്ങനെയാണ്, അതിനുള്ള ചില മാനദണ്ഡങ്ങളുണ്ട് ഗവൺമെന്റ് വെച്ചിരിക്കുന്നത് അല്ലേ? ഇതേപോലെ തന്നെ സ്വർഗത്തിലെ ഗവൺമെന്റ് വെച്ചിരിക്കുന്ന ചില പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഈ തോട്ടത്തിൽ വർക്ക് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം, അതിന് ചിലതിനൊന്ന് തൊട്ടങ്ങ് പോകുന്നതേ ഉള്ളൂ. ദൈവത്തിന്റെ ആത്മാ അപ്പോഴപ്പോൾ തരുന്ന നിങ്ങളെ അറിയിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങളതെല്ലാം കോരി എടുത്തോളണം. ഈ ബൈബിളിനെ ശ്രദ്ധിച്ചാൽ, ഈ ബൈബിളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ഇതൊരു കഥ പോലെ ഇങ്ങനെ എഴുതിയിരുന്നെങ്കിൽ പെട്ടെന്നങ്ങ് മനസ്സിലാകുമായിരുന്നല്ലോ. കഥ പോലെയൊക്കെ എഴുതിയ ദേവദാസം പറയുന്നത് പോലെ എർത്ത് മാനേജ്മെന്റ് ചേഞ്ച്, മുമ്പ് പിശാചാണ് വാണിരുന്നത്, അപ്പൊ പിശാചിൽ നിന്ന് മാറ്റി ഇതാ ദൈവം അത് ഏറ്റെടുത്ത് മനുഷ്യ നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത്. അങ്ങനെ ഒന്ന് എഴുതിയിരുന്നെങ്കിൽ പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്, ഇതെന്തും ഇത്രയും പുസ്തകം വെച്ചിട്ട് ഈ പുസ്തകത്തിലെ സന്ദേശം എന്ന് പറഞ്ഞ് പലരും പലത് പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ലേ? ദൈവത്തിന്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. ആമേൻ പറഞ്ഞു. എടുത്തു തരുന്നത് അതേ രീതിയിൽ സ്വീകരിക്കുക, എന്നിട്ട് ദൈവത്തിന്റെ ആത്മാവ് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ കൂട്ടിച്ചേർത്ത സന്ദേശം അങ്ങ് തരും. ആ സന്ദേശം അങ്ങ് തരും, അതങ്ങ് ഏറ്റെടുത്തോ. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുക, അതില് ഒന്നിന് ഇണയില്ലാതിരിക്കുകയില്ല. കാരണം ദൈവത്തിന്റെ ആത്മാവല്ലോ അവയെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്, അവയെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഉള്ള കാര്യങ്ങൾ എല്ലാം ദൈവത്തിന്റെ ആത്മാവാണ് ഇതിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ആ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് തന്നെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഈ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള സന്ദേശം നമുക്ക് അത് ക്രോഡീകരിച്ച് കിട്ടുവാനായിട്ട് ഇടയാണ്. അപ്പൊ ഇതുമായല്ല ബന്ധത്തിൽ നമ്മൾ പ്രവർത്തിക്കേണ്ട തോട്ടം ഏതാണ്? ആദം ഹവ്വ ദമ്പതിമാർ പ്രവർത്തിച്ച തോട്ടം, പരാജയപ്പെട്ട ആ മണ്ഡലം ഏദൻ തോട്ടമായി. നമ്മൾ പ്രവർത്തിക്കേണ്ട തോട്ടം ഏതാണ് അറിയാൻ കേട്ടതാണോ പറഞ്ഞു? നമ്മൾ പ്രവർത്തിക്കേണ്ട തോട്ടമാണ് പഴയ നിയമത്തിൽ പറയുന്നു, സകല ജാഗ്രതയോടും കൂടെ നീ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ദൈവം ആരത്തോടും അവയോടും പറഞ്ഞു, ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുക, ഏദൻ തോട്ടത്തെ കാത്തുകൊള്ളുക. അപ്പൊ നമ്മൾ വേല ചെയ്യേണ്ടതും നമ്മൾ കാക്കേണ്ടതുമായ തോട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. നമ്മുടെ സബ്ജക്ട് എന്തുവാ? ഹാർട്ട് ആൻഡ് മൈൻഡ്, ഗോഡ്സ് ഇൻവിസിബിൾ എഞ്ചിനീയറിങ്. അദൃശ്യമായ തോട്ടം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്, അദൃശ്യമായ തോട്ടം. സദൃശ്യവാക്യം 4:23 എടുത്തെങ്കിലും ഒന്ന് വായിച്ചോളൂ.
സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉദ്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്.
ദൈവത്തിന്റെ വചനം പറയുന്നത് സകല ജാഗ്രതയോടും കൂടി നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ഏദൻതോട്ടത്തിലെ ആ ദൈവികമായ ശബ്ദം വീണ്ടും ഉയരുകയാണ്. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, കാരണം ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. ഹല്ലേലൂയ. ഓ, ഐ ലവ് യു. താങ്ക് യു. ഐ താങ്ക് യു. നമ്മുടെ ജീവിതത്തിൽ വരുന്ന സകലത്തിന്റെയും ഉത്ഭവം അവിടെ നിന്ന്. അപ്പോ നാം തോട്ടത്തെ കാക്കണം, നമ്മൾ കാക്കേണ്ട തോട്ടം, നമ്മൾ വേല ചെയ്യേണ്ട തോട്ടം ഹൃദയമാകുന്ന ഈ തോട്ടം, ഹൃദയമാകുന്ന ഈ തോട്ടം, ആ തോട്ടത്തെ നമ്മൾ കാക്കുക, തോട്ടത്തിൽ വേല ചെയ്യുക. അപ്പൊ തോട്ടത്തിൽ വേല ചെയ്യുകയും തോട്ടത്തിൽ കാക്കുകയും ചെയ്യും, തോട്ടത്തെ കാക്കുകയും ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഞാൻ സ്ക്രീനിൽ നിന്ന് ഷെയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അതിന്റെ ടൈറ്റിലും കൂടെ കിട്ടട്ടെ. എല്ലാവരും ഹൃദയമാകുന്ന തോട്ടത്തിൽ പണിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മളെ ഹൃദയമാറ്റത്തിലൂടെ നമ്മളെ ദൈവം ആരാക്കാൻ പോകുന്നു. കഥാന്റെ വചനം പറയുന്നൊരു കാര്യമുണ്ട്, ദാ കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് എടുത്തു മാറ്റി മാംസളമായ ഒരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും, എന്നിട്ട് നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. എസക്കിയൽ പ്രവാചന ദിവസം 36:25 മുതലുള്ള വാക്യങ്ങൾ താഴേക്ക് വായിക്കാം, നമുക്കത് കാണാം, എടുത്തു വായിക്കും.
ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും, ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും.
ഹല്ലേലൂയ. ഞാൻ എന്റെ ആത്മാവിനെ, ഇങ്ങനെയുള്ള ഫേസുകൾ നിങ്ങൾക്ക് പലപ്പോഴും, ഇങ്ങനെയുള്ള ഫേസുകൾ നിങ്ങൾക്ക് പലപ്പോഴും കാണാം, ഞാൻ എന്റെ ആത്മാവിനെ. അപ്പൊ യഹോവയാൻ ദൈവം പറയാണ് ഞാൻ എന്റെ ആത്മാവിനെ. അപ്പൊ ഈ എന്റെ ആത്മാവ് എന്ന് പറയുന്നതാണ് ഈ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് അപ്പൊ ആരുടെ പാർട്ടാണ്? ദൈവത്തിന്റെ പാർട്ടാണ്. ഇതാണ് ഗോഡ് സ്പിരിറ്റ് ഓഫ് പ്രഷർ. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പാർട്ട് തന്നെയാണ് ദൈവത്തിന്റെ ആത്മാവ്. ഞാൻ എന്റെ ആത്മാവിനെ, അതൊക്കെ ദൈവത്തിന്റെ വകയാണ്. അപ്പൊ എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ ഞാൻ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ഹല്ലേലൂയ. അപ്പോ പ്രോസസ്സ് വേറെയാണ്. പ്രോസസ്സ് പുതിയ നിയമത്തിലെ ആ വാഗ്ദത്തം പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുകയാണ്. പുതിയ നിയമത്തിൽ നടക്കേണ്ട കാര്യങ്ങളുടെ വാഗ്ദത്തം പഴയ നിയമ മണ്ഡലത്തിൽ പുസ്തകത്തിൽ കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് നാം ആത്മാവിനെ അനുസരിച്ചാണ് മുന്നോട്ടേക്ക് പോകേണ്ടത്. ഇവിടെ നമ്മളിൽ നല്ലൊരു പങ്കും അക്ഷരത്തെയാണ് ഫോളോ ചെയ്യുന്നത്. അക്ഷരം നമ്മുടെ അറിവ് മാറ്റും. ആത്മാവ് ആളെ മാറ്റും. അക്ഷരം അറിവ് മാറ്റും, ആത്മാവ് ആളെ മാറ്റും. ഈ സംഭവം നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കണം. തോട്ടത്തിൽ പണിയെടുക്കുമ്പോൾ നമുക്ക് ആള് മാറണോ അറിവ് മാറണോ ഏത് വേണം? ഇന്ന് അറിവ് മാറിയ കുറെ പേരുണ്ട്, അറിവ് മാറിയ കുറെ പേർ. പക്ഷെ അവർ അറിവേ മാറിയിട്ടുള്ള ആള് മാറിയിട്ടില്ല. നമുക്ക് നമ്മളെ ദൈവം വിളിച്ചത് മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കാൻ വേണ്ടിയല്ലേ? ആണോ അല്ലയോ? യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും കൂടുതൽ അറിവ് കിട്ടുവാനായി ദൈവം അവനെ നൽകുവാൻ തക്കണം, അത്രമാത്രം നമ്മളെ സ്നേഹിച്ചു. അങ്ങനെ വാക്യങ്ങളൊന്നുമില്ലല്ലോ. പിന്നെ യോഹന്നാൻ 1:12 ആ ബ്ലസ്സഡ് വേർഡ്, അനുഗ്രഹിക്കപ്പെട്ട വേർഡ് ഏതുവാ? ഒന്ന് വായിച്ചേ. യോഹന്നാൻ 1:12.
അമേൻ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു.
സുരുചേ, അവനെ യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അറിവ് വലുതാക്കാനുള്ള അധികാരം കൊടുത്തെന്നല്ല, ആള് മാറുവാനുള്ള അധികാരം കൊടുത്തു. ശരിയാണോ അല്ലയോ? ആള് മാറുവാനുള്ള അധികാരം കൊടുത്തു. ഏതാൾ എങ്ങോട്ടേക്ക് മാറുവാൻ? നമ്മളുടെ പേര് മനുഷ്യരെന്ന്. മനുഷ്യർക്ക് ദൈവമക്കളാകുവാനുള്ള അധികാരം കൊടുത്തു. ആള് മാറുവാനുള്ള അധികാരം കൊടുത്തു. അറിവ് മാത്രം മാറുന്ന രോദങ്ങരുത്. അറിവ് മാത്രം മാറുന്ന രോദങ്ങരുത്. അറിവ് മാറിയാൽ പ്രസംഗിക്കാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറയുന്നത്. രാഷ്ട്രീയക്കാർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ രാഷ്ട്രീയ തലങ്ങൾ ഉയരാൻ പറ്റും. ഒരു ലോകപരമായ അറിവ് കൂടിയ വ്യക്തിക്ക് ലോകപരമായി കൂടുതൽ ഉയരാൻ പറ്റും. ബിസിനസ്സുപരമായ അറിവ് കൂടിയ വ്യക്തിക്ക് ബിസിനസ്സുപരമായി ഉയരാൻ പറ്റും. എന്ന് നമ്മളെ സംബന്ധിച്ച് ഈ അറിവ് മാത്രമാണ് കൂടുന്നതെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, അത് നമ്മളെ ചീർപ്പിക്കും. നമുക്ക് വമ്പൻ പ്രസംഗകനാകാൻ പറ്റും, വലിയൊരു പണ്ഡിതനാകാൻ പറ്റും, പല പല ഭാഷകളും കൈകാര്യം ചെയ്യുവാൻ. ഇതൊക്കെ നല്ല കാര്യമാണ്. ലാറ്റിനും ഹീബ്രുവും ഗ്രീക്കും മറ്റ് പല പല ഭാഷകളും ഒക്കെ പഠിച്ച് വലിയ പണ്ഡിതനാകുവാൻ കഴിയും. പലരെയും ഡിബേറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ പറ്റും. പക്ഷെ ഇതിലൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിലൊന്നും ആള് മാറില്ല, അറിവേ മാറുകയുള്ളൂ. അപ്പൊ നിങ്ങളേക്ക് ആള് മാറും ബ്രദറെ, ആള് മാറും. ഇതാ അദ്ദേഹം MBBS പഠിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു സാധന വ്യക്തിയായിരുന്നു. MBBS പഠിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഡോക്ടറായി. സന്ദേശേ, ആള് മാറിയില്ല, അദ്ദേഹത്തിന്റെ പൊസിഷനെ മാറിയുള്ളൂ ആ അറിവിലൂടെ. പക്ഷെ നമുക്ക് കിട്ടുന്ന അറിവിലൂടെ ആള് മാറുകയാണ്. മനുഷ്യപുത്രൻ ദൈവപുത്രനായി മാറുകയാണ്. മനുഷ്യപുത്രൻ ദൈവപുത്രനായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഇതൊരു ആരാധനാ സർവീസ് കൊണ്ട് നമ്മൾ അവസാനിപ്പിച്ചു, അറിവില്ലാത്തത് കൊണ്ട്. പക്ഷെ ഈ അറിവ് വരുമ്പോൾ ഈ അറിവ് നമ്മളെ സ്വതന്ത്രമാക്കണം. എവിടെ നിന്ന്? എങ്ങോട്ടേക്ക്? മനുഷ്യപുത്രന്റെ തലത്തിൽ നിന്ന് ദൈവപുത്രന്റെ തലത്തിലേക്ക് സ്വതന്ത്രമാക്കണം. സ്വയ ജീവിതത്തിൽ നിന്ന് ആത്മാവിനാ നയിക്കപ്പെടുന്ന ജീവിതത്തിലേക്ക് സ്വതന്ത്രമാക്കണം. അക്ഷരത്താൽ നയിക്കപ്പെടുന്നതിനേക്കാൾ, അക്ഷരം വായിച്ച് നയിക്കപ്പെടുന്നതിനേക്കാൾ ആത്മാവിനെ കേട്ട് നയിക്കപ്പെടുന്നതിലേക്ക് സ്വതന്ത്രമായി മാറണം. ദൈവപുത്രന്മാരെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, ആത്മാവ് നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ പുത്രന്മാർ. Romans 8:14. വളരെ പ്രാധാന്യമേറിയോ വാക്കാണത്. ഇത് കൊണ്ട് നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരായോ നമ്മൾ ആള് മാറിയോ എന്നുള്ള തലത്തിലേക്ക്. ബേസിക്കലി യേശു രക്ഷകനായി സ്വീകരിച്ച ഏവർക്കും ദൈവപുത്രന്മാരാണുള്ള സീഡ് അകത്ത് വന്നു കഴിഞ്ഞു. പക്ഷേ അതിന്റെ ആ പ്രായോഗിക തലത്തിലേക്ക് ഞാൻ എത്തിയോ ഇല്ലയോ എന്ന് അറിയുവാൻ നമ്മളെ തന്നെ ടെസ്റ്റ് അടിക്കാനുള്ള ഒരു വേടാണ് റോമായിട്ടിന്റെ 14 വായിച്ചു.
ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു.
ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാ. സഹോദരങ്ങളെ, നമ്മുടെ ഡിബേറ്റ്, നമ്മുടെ വാദം ഒക്കെ ഇവിടെ ഒന്ന് നിൽക്കട്ടെ. എന്നിട്ട് അവനവനെ തന്നെ ഒന്ന് ചെക്ക് ചെയ്യേ. ഇന്ന് ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ എന്താ കേട്ടെ? ഇന്ന് ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ എന്താ കേട്ടത്? അവനവനവനത്തിന് വേറെ ആരെയും ചെക്ക് ചെയ്യാൻ പോകരുത്. ഞാൻ പറയുന്നത് ശരി, നീ പറയുന്നത് തെറ്റ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എപ്പോഴും കർത്താവ് പറയുന്നത് ശരി, നമ്മൾ പറയണത് ആയിരിക്കണമെന്നില്ല. ഞാൻ ഇന്ന് ദൈവത്തിന്റെ ആത്മാവിൽ എന്താ കേട്ടെ? പഴയ നിയമത്തിലെ വാഗ്ദത്തത്തിൽ നാം എസ്കെ 30:23 താഴേക്ക് വായിച്ചപ്പോൾ നാം കേട്ടു, ദൈവം പറയുന്നത് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ ഞാൻ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. എന്റെ ആത്മാവ് നിങ്ങളെ വഴി നടത്തും. അങ്ങനെ ആത്മാവാൽ വഴി നടത്തപ്പെടുന്നവർ ആടുമാറിയവരാ. എന്നാൽ നല്ലൊരു പങ്ക് ക്രിസ്തീയ ഗണത്തെ നോക്കിയാൽ അവർ ആളുമാറിയവരല്ല, അവർ അക്ഷരം പഠിച്ച് അറിവ് മാറിയവരാണ്. ശ്രദ്ധിച്ചേ, അവർ ആളുമാറിയവരല്ല, അക്ഷരം പഠിച്ച് അറിവ് മാറിയവരാണ്. ആത്മാവിനെ കേട്ട് ആത്മാവിനെ അനുഗമിച്ച് ആളുമാറിയവരല്ല. Oh, Father, I thank you. മറ്റൊരു സ്റ്റേറ്റ്മെന്റ്, തോട്ടത്തിൽ പണിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അക്ഷരം നമുക്ക് ജ്ഞാനം തരും. അനുഗമനം, ആരെ അനുഗമിക്കുന്നത്? യേശു ക്രിസ്തുവിനെ. മറ്റൊരു പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ആത്മാവിനെ കേട്ട് നമ്മൾ യേശുവിനെ അനുഗമിക്കുന്നത് നമ്മളെ ആളെ മാറ്റും. സഹോദരങ്ങളെ, വെരി ഇമ്പോർട്ടൻറ്റ്, വെറി വെരി ഇമ്പോർട്ടൻറ്റ്. അക്ഷരം പഠിക്കുന്നത് നല്ലതാണ്. അക്ഷരം നമുക്ക് ജ്ഞാനം തരും. രക്ഷയ്ക്ക് ആവശ്യമായ ജ്ഞാനം വിശുദ്ധ ബൈബിളിലെ അക്ഷരങ്ങൾ നമുക്ക് തരും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തന്റെ അരുവശിഷ്യനായ തിമോത്തിയോട് പറയുന്നത്, 2 തിമോത്തി 3:14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകൾ വായിച്ച്
നീയോ ഇന്നവരോട് പഠിച്ച് എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിങ്കലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്ക.
ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയാണ്, ഈ വചനം എന്ത് ചെയ്യും? നമ്മളെ ക്രിസ്തയേശുവിലുള്ള വിശ്വാസത്താൽ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കും. രക്ഷയ്ക്ക് ജ്ഞാനിയാക്കും. നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കും. പക്ഷെ ഈ അറിവ് എന്താണ് നമ്മളോട് പറയുന്നത്? അത് ശ്രദ്ധയോടെ മനസ്സിലാക്കി നാം ചെയ്യണം. ഈ അറിവ് നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചത് മനുഷ്യപുത്രന്മാരെ അവസാനിക്കാനല്ല, മനുഷ്യപുത്രന്മാർ ദൈവപുത്രന്മാരായി ജയം പ്രാപിക്കാൻ. ഒരുപക്ഷെ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവർക്ക് ഇത് കേട്ട് 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 താമസിച്ചിട്ടുണ്ടാവും. അക്ഷരം അറിഞ്ഞ് ഇതൊക്കെ അറിയാം, ഞങ്ങൾക്ക് അറിയാം. ഓക്കെ, അറിയാം, വെറി ഗുഡ്, അറിയാം. പക്ഷെ ഇതിന്റെ അനുഭവത്തിലെത്തിയിട്ടുണ്ടോ? എനിക്കിത് അറിയാം, പക്ഷെ ഇതിന്റെ അനുഭവത്തിലെത്തുന്നുണ്ടോ? അക്ഷരം നമ്മളെ ജ്ഞാനിയാക്കുന്നു, നമ്മളെ അറിവ് വർദ്ധിപ്പിക്കുന്നു. പക്ഷെ ആത്മാവ് നമ്മളെ ആള് മാറ്റി. വേറെതിൽ പറഞ്ഞാൽ യേശുവിനെ അനുഗമിക്കുന്ന, യേശുവിന്റെ ആത്മാവിനെ അനുഗമിക്കുന്ന നമ്മളെ ആളെ മാറ്റും. അങ്ങനെ നാം അനുഗമിക്കുവാൻ തുടങ്ങിയാൽ നമ്മൾ ആള് മാറും. അതിൻ്റെ ഇടയിൽ ഒരു മേജർ സ്റ്റെപ്പ് കിടക്കുന്നുണ്ട്, അതിലേക്കും ദൈവം അനുവദിക്കുന്നെങ്കിൽ വരാം. അപ്പൊ ഇവിടെ നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ഈ ഒരു ഫലത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ ഇല്ലയോ? നമ്മളുടെ മനസ്സ് പുതുക്കൽ അക്ഷരം കൊണ്ടാണോ? നമ്മളുടെ മനസ്സ് പുതുക്കൽ അറിവ് വർദ്ധിപ്പിക്കലാണോ? അതോ ആത്മാവ് കൊണ്ടാണ്? സ്ക്രീനിൽ നോക്കി നമുക്ക് കാണാം, നമ്മളുടെ മനസ്സ് പുതുക്കൽ അക്ഷരം കൊണ്ടോ ആത്മാവ് കൊണ്ടോ? റോമലേഖനം 12-ാം അധ്യായം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം,
ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ.
മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണതയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ച് അറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപത്തിന് അന്തരം വരുത്തുവിൻ. ശ്രദ്ധിച്ചേ, മനസ്സ് പുതുക്കി രൂപത്തിന് അന്തരം വരുത്തുവേൻ. അപ്പൊ നാം മനസ്സ് പുതുക്കുന്നത് വെറും അറിവ് വർദ്ധിപ്പിക്കുന്നത് മാത്രമായിട്ട് ഒതുങ്ങുകയാണോ, അതോ യഥാർത്ഥത്തിൽ നമ്മുടെ രൂപത്തിന് അന്തരം വരുന്നുണ്ടോ? മനുഷ്യപുത്രൻ എന്നുള്ള അവസ്ഥയിൽ നിന്ന് ദൈവപുത്രൻ എന്നുള്ള നിലയിലേക്ക് അന്തരം വരുന്നുണ്ടോ? അത് വെറും അറിവ് വർദ്ധിപ്പിക്കൽ മാത്രമാണ്. സെമിനാരികളിലൊക്കെ പഠിക്കാനായിട്ട് കടന്നു പോകുമ്പോൾ പലപ്പോഴും നല്ലൊരു പങ്കും അറിവ് വർദ്ധിപ്പിക്കൽ മാത്രമാണ്. നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ എല്ലാം അറിവ് വർദ്ധിപ്പിക്കൽ മാത്രമാണ്. അവിടെ ഒന്നും മനുഷ്യപുത്രന്മാരുടെ രൂപം മാറി അവർ ദൈവപുത്രന്മാരായി മാറുന്നില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, നമ്മുടെ രൂപം മാറും, രൂപത്തിന് അന്തരം വരും. വ്യത്യാസം മനസ്സിലാകുന്നുണ്ട്? രൂപത്തിന് അന്തരം വരും, രൂപത്തിന് മാറ്റം സംഭവിക്കും. അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട്, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യപുത്രന്മാർക്കും ദൈവപുത്രന്മാരാകുന്ന അധികാരം കൊടുത്തിരിക്കുന്നു. രൂപത്തിന് അന്തരം വരും. ഇനി മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരെ പെട്ടെന്ന് അങ്ങനെ തിരിച്ചറിയാം? പെട്ടെന്ന് തിരിച്ചറിയാൻ, ഇവര് ഓൾമോസ്റ്റ് ഐഡന്റിക്കലാണ്. പെട്ടെന്ന് തിരിച്ചറിയാൻ അവരുടെ ഫങ്ഷണൽ ഡിഫറൻസ് നോക്കിയാൽ മതി. മനുഷ്യപുത്രന്മാർ സ്വയമേ ജീവിക്കുന്നു, ദൈവപുത്രന്മാർ ക്രിസ്തുവിനാൽ, ക്രിസ്തുവിന്റെ ആത്മാവാൽ ജീവിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറെ, ഞാൻ ഉപവസിക്കുന്നുണ്ട്. മനുഷ്യപുത്രന്മാർ പ്രാർത്ഥിക്കും, മനുഷ്യപുത്രന്മാർ ഉപവസിക്കും. അപ്പൊ ആ കാറ്റഗറി പോയി. മനുഷ്യപുത്രന്മാർ കൺവെൻഷന് പോകും, മനുഷ്യപുത്രന്മാർ പാട്ടുപാടി ജഗത്തെ സ്തുതിക്കും. എന്നാൽ ഈ കാറ്റഗറിയിലുള്ള ദൈവപുത്രന്മാരുടെ തലത്തിലേക്ക് വന്ന എങ്ങനെ തിരിച്ചറിയാം? ദൈവപുത്രന്മാരുടെ തലത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ആത്മാവാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ പുത്രന്മാർ. അക്ഷരത്താലല്ല, വ്യക്തിയാൽ നയിക്കപ്പെടുകയാണ്. ഹലോ ഹലോ. അക്ഷരത്താലല്ല, വ്യക്തിയാൽ നയിക്കപ്പെടുകയാണ്. അക്ഷരത്താലല്ല, മനുഷ്യപുത്രന്മാർ അക്ഷരത്താൽ നയിക്കപ്പെടുമ്പോ ദൈവപുത്രന്മാർ ഈ അക്ഷരം എഴുതിയ വ്യക്തിയാൽ നയിക്കപ്പെടുന്നു. അക്ഷരം എഴുതിയ ദൈവത്തിന്റെ ആത്മാവാൽ നയിക്കപ്പെടുന്നു. ഇതുകൊണ്ടാണ് യെശയ്യാ 34:16 പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, യഹോവയുടെ പുസ്തകത്തിൽ അതിന് രണ്ട് സെക്ഷൻ ഉണ്ട്. ഈ നാളുകളിൽ ദ ന്യൂ ഇയർ സന്ദേശത്തിൽ കർത്താവിന്റെ ആത്മാവ് നമുക്ക് തന്നൊരു സന്ദേശം, ദി ഇയർ ഓഫ് ഗിയർ അപ്പിൽ നിങ്ങൾ എന്ത് വേണം. ബൈബിളിന്റെ ആ വചനത്തിന്റെ അദൃശ്യമായ ലെവലിൽ നിന്ന് നിങ്ങൾ ആരംഭിക്കണം. ദൃശ്യമായ ലെവലിൽ നിന്ന് ആരംഭിക്കുമ്പോൾ അത് മനുഷ്യൻ സ്വയമേ വ്യാഖ്യാനിക്കും. അനേക ഡിനോമിനേഷനുകൾക്കും ഗ്രൂപ്പുകൾക്കും അത് കാരണമാകും. എന്നാൽ അക്ഷരത്തെ വായിച്ചു നോക്കേണ്ടതാണ്. അതുകൊണ്ട് യെശയ്യാ 34:16 പറയുന്നു, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്കുവിൻ. വായിച്ചു നോക്കണം, അത് അതിൽ ഇണകളെ കാണുവാനായിട്ട് കഴിയും. എന്നിട്ട് താഴെ പറയുന്ന അടുത്ത ലെവല്, ദൈവത്തിന്റെ ആത്മാവാണ് അവയെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവാണ് അത് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇനി അക്ഷരത്തിലെടുക്കാം, ഇത് ആത്മാവിലെടുക്കാം. കഴിഞ്ഞ ആളുകൾ അത് അക്ഷരത്തിലെടുത്ത ചില കൂട്ടരെ ഞാൻ കാണുവാനായിട്ട്, അത് അക്ഷരത്തിലാണ്, അത് ഇങ്ങനെയൊന്നുമല്ല, അക്ഷരത്തിലാ പറയുന്നത്. നിങ്ങൾ പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചു, അത് പക്ഷികളുടെ ഇണയെ കുറിച്ചാണ് പറയുന്നത്. പക്ഷികളെ ദൈവത്തിന്റെ ആത്മാവ് കൂട്ടിച്ചേർക്കുകയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള മോശത്തെ നമുക്ക് മനസ്സിലാകും. അപ്പൊ ഇവിടെയാണ് ഒരു വാക്ക് ഇതാ അക്ഷരത്തിൽ പിടിച്ച് ആളുകൾ അതിനെ നശിപ്പിച്ച് കളയുന്നുവെങ്കിൽ, അതിന്റെ ആ ഫലം ഇല്ലാതെയാക്കുന്നുവെങ്കിൽ, ഉടനെ തന്നെ ഇതിനോട് തുല്യമായ വേറെ വാക്കുകൾ നമുക്ക് കാണാം. കൊരിന്ത ലേഖനത്തിൽ രണ്ടോ മൂന്നോ പേരുടെ സാക്ഷ്യം വഴി അറിയാതൊരു കാര്യം ഉറപ്പാക്കാം. അപ്പോ അവിടെയും പറയുന്നത് ഇണകളെ കുറിച്ചാണ്. ഇനിയിപ്പൊ അക്ഷരത്തിൽ പറയുന്നവര് പറയും അത് വചനത്തെ കുറിച്ചല്ല, അത് മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ ഇനി അതും പോരാ എങ്കില് നമുക്ക് ഇതാ ദൈവദാസന്മാരെ തിരഞ്ഞെടുക്കുമ്പോ അവർക്ക് കൊടുക്കുന്ന ചില പ്രായോഗിക തലങ്ങളുണ്ട്. അവിടെ പറയുന്നു, രണ്ടു മൂന്ന് വ്യക്തികളുടെ സാക്ഷ്യമൊഴി കൂടാതെ ഒരു മൂപ്പന് നേരെ അന്യായം എടുക്കരുത്. അപ്പോ ഇവിടെ എല്ലാം പറയുന്ന കാര്യം എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ പേരുടെ സാക്ഷ്യമൊഴിയാൽ വേണം ഒരു കാര്യം ഉറപ്പാക്കാൻ. പക്ഷെ ദൈവത്തിന്റെ വചനത്തിലേക്ക് വരുമ്പോ ദൈവത്തിന്റെ ആത്മാവാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവാണ് അത് കൂട്ടിച്ചേർത്ത് തരുന്നത്. അതുകൊണ്ട് ഇതിനെല്ലാറ്റിനും ഇണയുണ്ട്. പിന്നെ മനുഷ്യപുത്രന്മാർ തങ്ങൾക്ക് സ്വയമേ ഏത് രീതിയിൽ വ്യാഖ്യാനിക്കണമോ അതേപോലെ വ്യാഖ്യാനിക്കും. പക്ഷെ ദൈവപുത്രന്മാർ ഈ ആത്മാവിന്റെ, അത് ഈ വചനത്തിന്റെ അദൃശ്യതലമായ ആത്മാവാൽ കാര്യങ്ങളെ മനസ്സിലാക്കി അവർ അതനുസരിച്ച് പറയും. അതുകൊണ്ടാണ് പറയുന്നത് ആത്മാവാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ഏത് ആത്മാവിനാൽ? ഈ വചനം എഴുതിയ ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. അപ്പൊ നമുക്ക് ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഈ ബൈബിൾ അല്ലെങ്കിൽ ദൈവവചനം തന്നത് അറിവ് മാറ്റുന്നതിന് മാത്രം ഒതുങ്ങാനല്ല, പിന്നെ ഇതിനു വേണ്ടിയാ എന്ന് പറഞ്ഞേ. ജോവാഷ് പറഞ്ഞ ഞാൻ കേട്ടു, ആളെ മാറ്റാ. ഹല്ലേലൂയ. ദൊരോത്ത് സിസ്റ്റർ പറയണത് ഞാൻ കേട്ടു, ആളെ മാറ്റാ. മറ്റുള്ളവർ പലരും പറഞ്ഞു, ഡാ പ്രിയ സഹോദരങ്ങളെ, അറിവ് മാറ്റുന്നതിൽ ഒതുങ്ങുകയല്ല, ആളെ മാറ്റണം. എവിടെ നിന്ന് എങ്ങോട്ടേക്ക് മാറണം? മനുഷ്യപുത്രന്മാർ ദൈവപുത്രന്മാരായി രൂപത്തിന് അന്തരം സംഭവിക്കണം. എന്തിലൂടെ? മനസ്സ് പുതുക്കുന്നതിലൂടെ. അപ്പൊ മനസ്സ് പുതുക്കൽ ഒരറിവിന്റെ വർദ്ധനവ് മാത്രമായിട്ടാണോ നമ്മൾ അവസാനിപ്പിക്കുന്നത്? അല്ല, അത് ആ അറിവ് നമ്മളെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കും. തുടർന്ന് ആ അറിവിന്റെ ആപ്ലിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ വേണം. ആപ്ലിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ വേണം. ഹല്ലേലൂയ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും അവനവൻ ശ്രദ്ധിച്ചോളണം. എന്റെ മനസ്സ് പുതുക്കൽ എങ്ങനെയാണ്? മനസ്സ് പുതുക്കൽ രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞ് വെറും അറിവ് വർദ്ധിപ്പിക്കലാണോ എന്റെ മനസ്സ് പുതുക്കൽ? സഹോദരങ്ങളെ, ശ്രദ്ധിച്ചാൽ അറിയാം, നിങ്ങൾ ആള് മാറിയാൽ പെട്ടെന്ന് മനസ്സിലാകും. എനിക്ക് പെട്ടെന്ന് ആളുകൾ മനസ്സിലാക്കുന്ന രീതി ഞാൻ പറയാം. സ്കെയില്, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, പടപടാതെ രാഷ്ട്രീയക്കാരെ പോലെ പ്രസംഗിച്ചത് കൊണ്ട് നിങ്ങൾ വിചാരിക്കുക അയാൾ വലിയ പ്രസംഗകനാണെന്ന്. പക്ഷേ വലിയ പടപടാന്ന് പ്രസംഗിച്ചില്ലെങ്കിലും വളരെ സാവധാനം സംസാരിച്ചാലും മീഡിയ ലെവൽ സംസാരിച്ചാലും ഒരു വ്യക്തിയെ കാണുമ്പോൾ സംസാരം തുടങ്ങുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയും ഈ വ്യക്തി ആരാണ്. അവിടെ കർത്താവ് പറയുന്നുണ്ട്, ഉത്സവത്തിന്റെ ഒടുക്കത്തെ ദിവസം കർത്താവ് നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞൊരു കാര്യം, ദാഹിക്കുന്നവനല്ല എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. വിശ്വസിക്കുന്നവന്റെ ഉള്ളത്തിൽ നിന്ന്, ഇഷ്ടപ്പെടുന്നവന്റെ ഉള്ളത്തിൽ നിന്നല്ല, എന്റെ സൈഡായവന്റെ ഉള്ളത്തിൽ നിന്നല്ല, എനിക്ക് വേണ്ടി ജയ് വിളിച്ചവന്റെ ഉള്ളത്തിൽ നിന്നല്ല, വിശ്വസിക്കുന്നവന്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ. ഇതിലൂടെ തിരിച്ചറിയാം നമുക്ക്, ആളെ തിരിച്ചറിയാം. എടുത്തിങ്ങനെ വായിച്ച് 7-ാം അധ്യായം 35, 36, 37 വാക്യങ്ങളിൽ കാണണം.
37. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവൻ എല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു.
ശ്രദ്ധിച്ചേ, താഴെ പറയുന്നത് തന്നെ വിശ്വസിക്കാനുള്ളവർക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അപ്പൊ ജീവജലത്തിന്റെ നദികൾ ആരിൽ നിന്നാ ഒഴുകുന്നേ? യേശു വിശ്വസിക്കുന്നതിനുള്ളതിൽ നിന്ന് ഒഴുകത്തുള്ളൂ, ഇഷ്ടപ്പെടുന്നവനുള്ള. ഇന്ന് അനേക ക്രിസ്ത്യാനികൾ യേശുവിനെ ഇഷ്ടപ്പെടുന്നവരാണ്, വിശ്വസിക്കുന്നവരല്ല. വിശ്വസിച്ചാലും സംഭവിക്കും, യേശുവിനെ അനുഗമിക്കും. വിശ്വസിച്ച യേശുവിനെ അനുഗമിക്കും. പണ്ട് ഒരു ഗീതയുടെ കഥ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? നീ അത് പറയുന്നില്ല, തപ്പിയെടുക്കുക. നിങ്ങൾ ധാരാളം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വിശ്വസിച്ചാൽ അനുഗമിക്കും. ഹല്ലേലൂയ. അപ്പോ വിശ്വസിച്ചാൽ അനുഗമിക്കും, വിശ്വസിച്ചില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു. അയാൾക്ക് വലിയ സമ്പത്തുണ്ട്. കുറച്ചാൾ അദ്ദേഹത്തോട് കൂടി നിന്ന് കുറച്ച് പുകഴ്ച വാക്കുകളൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയണത് എതിരില്ലാന്നൊക്കെ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും. എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്. ഇതേപോലെ യേശുവിന്റെ അടുക്കൽ രോഗസൗഖ്യം കൊണ്ട് നമ്മുടെ പ്രാർത്ഥിച്ചാൽ ഉത്തരം ഒക്കെ കിട്ടും. അപ്പോ ഇതൊരു അവരെല്ലാവരും ഒരു കൂട്ടമാണ്. അങ്ങനെ ആ കൂട്ടത്തിൽ കൂടി അങ്ങ് നിൽക്കാനൊക്കെ പറ്റും, കൂട്ടത്തിൽ കൂടിയൊക്കെ നിൽക്കാനൊക്കെ പറ്റും എന്നുള്ള രീതിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ കുറെ ഭൗതിക ബെനിഫിറ്റുകൾ. ആ ഒരു ഉപദ്രവം ഒന്നും കൂടാൻ നിൽക്കാലോ. പിന്നെ ഞാൻ ഇവർക്കൊന്ന് എതിര് പറയാൻ പോണത് എന്തിനാ? ചുമ്മാ അങ്ങ് കൂടെ നിന്ന്. ഇതൊക്കെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഇങ്ങനെ കൂടെ നിന്ന് ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു ക്ലബിൽ കൂടെ നിൽക്കുന്നത് പോലെ, ഇതാ കുറച്ച് ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നു. എന്താ പോലെ ആ കുഞ്ഞിനെ ആ സ്കൂളിൽ വിട്ടേ, ചെറുപ്പത്തിലെ അമ്മച്ചിമാർ പറഞ്ഞു അവിടെ ഉച്ചയ്ക്ക് ഗോതമ്പും പാൽപ്പൊടിയും കൊടുത്തു ഞങ്ങളുടെ സ്കൂളിൽ നിന്ന്. അതുകൊണ്ട് ഞങ്ങൾ പള്ളി സ്കൂളിൽ വിട്ടു. അല്ലാണ്ട് അവിടത്തെ കാര്യങ്ങളൊന്നും വിശ്വസിച്ചിട്ടൊന്നും അല്ല, കുറെ ഗുണങ്ങൾ അവിടുന്ന് കിട്ടും. അപ്പൊ യേശുവിനെ ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ട്. പിന്നെ അവരുടെ കൂട്ടത്തിലായി കഴിഞ്ഞാൽ അവർക്ക് കുറെ ഫണ്ടൊക്കെ ഉണ്ട്, ആ ഫണ്ട് സഹായമായിട്ടൊക്കെ കിട്ടും. അപ്പൊ ഇതുകൊണ്ടൊക്കെ കൂടെ നിൽക്കുന്ന കുറെ പേരുണ്ട്, എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ട്, വിശ്വസിച്ചുകൊണ്ടല്ല. അപ്പൊ ഇതിന്റെ ഇടയിൽ വിശ്വസിച്ചവരുണ്ട്. അപ്പൊ എങ്ങനെ തിരിച്ചറിയാം? ഈ ഒരു സ്കെയിലും കിട്ടാൻ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളത്തിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികളുണ്ട്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നവരുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ ഇത് മനസ്സിലാകാത്തത് വേറെ ഡ്യൂപ്ലിക്കേറ്റുകൾക്കാണ്, അവർക്ക് ഒട്ടും മനസ്സിലാകും. പ്രിയ സഹോദരങ്ങളെ, ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ആരുടെ ഉള്ളിൽ നിന്ന്? വിശ്വസിക്കുന്നതിനുള്ളിൽ നിന്ന്. അപ്പൊ വിശ്വസിക്കുന്നവൻ ആരാകാനുള്ള അധികാരം കൊടുത്തിരിക്കണേ? യേശു വിശ്വസിക്കുന്ന മനുഷ്യപുത്രന്മാർക്ക് അവർക്ക് രൂപത്തിനന്തരം നടത്താം. ദൈവപുത്രന്മാരായ അവർക്ക് രൂപത്തിനന്തരം വരുത്താം. ഇതാണ് യോഹന്നാൻ 1:1 പറയുന്നത്. അവന് വിശ്വസിക്കുന്ന ഏവർക്കും ദൈവപുത്രന്മാരാകാനുള്ള അധികാരം, അധികാര രൂപത്തിന് അന്തരം വരുത്തുവാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നു. ഇനി രൂപത്തിന് അന്തരം വരുത്തുന്നത് അക്ഷരത്തിലെ അറിവ് കൊണ്ട് ഒതുക്കിയ ധാരാളം പേരുണ്ട്. അവിടെയാണ് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ നിന്റെ മനസ്സുപുതുക്കൽ രൂപാന്തരം അക്ഷരം കൊണ്ട് അറിവ് മാറ്റിയതാണോ, അതോ അക്ഷരത്തിന്റെ പുറകെയുള്ള ആത്മാവിനെ കൊണ്ട് ആളെ മാറ്റിയതാണോ? ഇത് കട്ട് ചെയ്തിടാനുള്ള ഒരു വാക്കാണ്. നമ്മളുടെ മനസ്സുപുതുക്കി രൂപാന്തരം നമ്മളെ എന്തിലേക്ക് മാറ്റി? നമ്മുടെ തല വലുതാക്കിയോ അതോ നമ്മളെ ആളെ മാറ്റിയോ? മക്കളെ, ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കും. ചെക്ക് ഔസൽ, നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ചോദന ചെയ്യും. ഈ വചനം കേൾക്കാൻ അധികം ആരും ഉണ്ടാകത്തില്ല. ദൈവദാസന്മാരായ ഞാനും നിങ്ങളും വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ഒന്ന് ചോദന ചെയ്യുക. യേശു വിശ്വസിച്ച നമുക്ക്, മനുഷ്യപുത്രന്മാരായ നമുക്ക് ദൈവപുത്രന്മാരായി രൂപാന്തരപ്പെടുവാനുള്ള ഒരു അവസരം, അധികാരം കിട്ടിയിരിക്കുന്നു. എന്നാൽ നമ്മൾ ഇവിടെ ഇതൊരു അറിവ് വലുതാക്കുന്നതിൽ മാത്രം ഒതുക്കിയോ? ആരെ കുറിച്ചാണ് പറയുന്നത്? വചനം പഠിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. അറിവ് വലുതാക്കുന്നതിൽ മാത്രം ഒതുങ്ങിയോ? അക്ഷരം കൊണ്ട് അറിവ് വലുതാക്കി. എന്നാൽ അക്ഷരത്തിന്റെ പുറകിലുള്ള ആത്മാവിനെ കൊണ്ട് നമ്മളുടെ രൂപത്തിന് അന്തരം വരുത്തിയോ? ഏതവസ്ഥയിലാണ് അവനവൻ നിൽക്കുന്നത്? മറ്റാരുമല്ല നമ്മളെ ജഡ്ജ് ചെയ്യേണ്ടത്, നമ്മൾ തന്നെ നമ്മളെ ജഡ്ജ് ചെയ്യുക. എങ്ങനെയെങ്കിലും നാം വിധിക്കപ്പെടുകയില്ല ഭാവിയിൽ. ഞാൻ ആള് മാറുന്നുണ്ടോ? ഞാൻ ആള് മാറുന്നുണ്ടോ? അതോ അറിവ് മാത്രമേ മാറിയിട്ടുള്ളൂ? ലോർഡ്, ഐ ലവ് യു. അടുത്ത സ്റ്റേറ്റ്മെന്റ്, അക്ഷരത്തെ നമുക്ക് വായിക്കാം, വ്യക്തിയെ നമുക്ക് കേൾക്കാം, അനുഗമിക്കാം. ക്രിസ്തീയ ജീവിത തലത്തിന്റെ വ്യത്യാസമാണ്, പഴയതും പുതിയതും തമ്മിലുള്ള വ്യത്യാസമാണ്. അക്ഷരത്തെ നമുക്ക് വായിക്കാം. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കുക, വായിച്ചു നോക്കുക. വ്യക്തിയാണെങ്കിൽ നമുക്ക് കേൾക്കാം. ഈ വചനത്തിന്റെ പുറകിൽ വ്യക്തിയുമുണ്ട്, വചനത്തിൽ അക്ഷരവുമുണ്ട്. അക്ഷരത്തെ നമുക്ക് വായിക്കാം, വ്യക്തിയെ നമുക്ക് കേൾക്കാം. അവിടെ കൊണ്ട് നിർത്താം. കേട്ടവരറിവായി മാറും. വ്യത്യാസം എവിടെയാ? അക്ഷരത്തെ വായിക്കാം, അവിടെ കൊണ്ട് നിർത്താം, തല വലുതായവനായി പ്രസംഗിക്കുകയും ഡിബേറ്റ് നടത്തുകയൊക്കെ ചെയ്യാം. വ്യക്തിയെയും നമുക്ക് കേൾക്കാം. ഇപ്പൊ നിങ്ങൾ വ്യക്തിയെ കേൾക്കുക, വ്യക്തിയെയും കേൾക്കാം. വ്യക്തിയെ കേട്ടിട്ട് അവിടം കൊണ്ട് നിർത്തിയാലും അക്ഷരം വായിച്ചതിനോട് തുല്യം. തല വലുതാക്കണം. പക്ഷെ വ്യക്തിയെ കേട്ടിട്ട് അത് ചെയ്താൽ ആ വ്യക്തിയെ അനുഗമിക്കുകയാണ്. വ്യക്തിയെ കേട്ടിട്ട് അത് ചെയ്താൽ, എന്താണോ കേട്ടത് അത് ചെയ്താൽ ആ വ്യക്തിയെ അനുഗമിക്കുന്നതായി. അപ്പൊ കേൾക്കുന്നവർ മാത്രം ഒതുങ്ങരുത്, അത് ചെയ്യുന്നവരായി തീരണം. അപ്പൊ വ്യത്യാസം ഇതാണ്, അക്ഷരത്തെ മാത്രം വായിച്ച് അറിവ് വർദ്ധിപ്പിക്കുന്നവരായി മാത്രം ഒതുങ്ങരുത്, ജ്ഞാനം ലഭിച്ചവരായി മാത്രം ഒതുങ്ങരുത്, അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നവരായി. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വ്യക്തിയെ നമ്മൾ കേൾക്കുന്നു. ഏത് വ്യക്തി? ക്രിസ്തു. എങ്ങനെ? തന്റെ ആത്മാവിലൂടെ. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ വായിക്കട്ടെ എന്നല്ല, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ നാളിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, വ്യക്തി നമ്മോടുകൂടെ ഉണ്ട്, ക്രിസ്തു നമ്മോടുകൂടെ ഉണ്ട്. ക്രിസ്തു നമ്മോട് കൂടെ ഉണ്ടെന്നുകൊണ്ട് ക്രിസ്തുവിന്റെ തലയായ ദൈവം നമ്മളോട് കൂടെ ഉണ്ട്. ആ ദൈവം ക്രിസ്തുവിലൂടെ സംസാരിക്കുന്ന, നാം കേൾക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിലൂടെയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ ഉള്ളിലുണ്ട്. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ ക്രിസ്തീയ ജീവിതം നമ്മളാൽ നടത്തപ്പെടേണ്ടതല്ല, നയിക്കപ്പെടേണ്ടതല്ല, ദൈവത്താൽ നയിക്കപ്പെടേണ്ടതാണ്, നമ്മളിലൂടെ വെളിപ്പെടേണ്ടതാണ്. ഈ പറയുന്ന യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന്റെ കാര്യമാണോ പറഞ്ഞു? വെറും മനുഷ്യ മക്കളായതുകൊണ്ട് സംഘടനയും കമ്മിറ്റിയും ഡിനോമിനേഷനും ഉണ്ടാക്കി അവർ ജീവിക്കുന്ന കാര്യത്തെ കുറിച്ചല്ല പറയുന്നത്. അവർ ഞങ്ങളുടെ കമ്മിറ്റി, ഞങ്ങളുടെ ഗ്രൂപ്പ് എന്ന് പറയുന്ന പോലെ അതല്ല ഈ പറയുന്നത്. ഇവിടെ നമ്മുടെ ഗ്രൂപ്പ് ഒന്നും ഇല്ല, ഇവിടെ ദൈവം നമ്മളിലൂടെ വെളിപ്പെടുകയാണ് ഈ ലോകത്തിന്. മറ്റൊരു പറഞ്ഞ മനുഷ്യ മക്കൾക്ക് ദൈവ മക്കളാകാനുള്ള അധികാരം. സ്വയത്താൽ ജീവിക്കുന്നവർക്ക് ദൈവത്താൽ ജീവിക്കാനുള്ള അധികാരം. അവരാളും മാറുകയാണ്. ഇനി അക്ഷരം കൊണ്ട് അവർ അറിവ് വർദ്ധിപ്പിക്കുന്നതിൽ ഒതുങ്ങുകയല്ല, ആത്മാവ് കൊണ്ട് ജീവൻ വർദ്ധിപ്പിക്കുന്നതിലേക്ക്, രൂപം മാറുന്നതിലേക്ക് അവർ മാറുകയാണ്. തിരുവചനം പറയുന്നു, അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അറിവ് വർദ്ധിച്ചതുകൊണ്ട് എന്റെ സഹോദര സഹോദരി, നല്ല കാര്യമാ. പക്ഷേ ആ അറിവ് ആത്മാവ് തരുന്ന അറിവായി നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നുവെങ്കിൽ അത് ജീവനെ നമ്മുടെ ഉള്ളിലേക്ക് പമ്പ് ചെയ്യുവാനായിട്ടില്ല. പമ്പ് ചെയ്യുവാൻ. അങ്ങനെ നിങ്ങളുടെ അകത്ത് ആ ജീവൻ വ്യാപരിക്കാൻ തുടങ്ങിയാൽ ആ ജീവൻ പുറത്തേക്ക് വെളിപ്പെടാൻ തുടങ്ങി. ഈ വോൾട്ടേജ് കുറഞ്ഞ സ്ഥലത്ത് ഈ മിന്നി മിന്നി കത്തുന്ന ഒരു ഒരു ഫിലമെന്റ് ഇങ്ങനെ കത്തി കിടക്കുന്നത് പോലെ ബൾബ് കിടക്കണുണ്ടോ? നമ്മളിൽ നല്ലൊരു പങ്ക് വിശ്വാസികളും അങ്ങനെ കിടക്കുന്നവരാണോ? അങ്ങനെയെങ്കിൽ ആ ഫിലമെന്റിലേക്ക് രാത്രി ഒരു 9 മണി വരെ അങ്ങനെ പോയി. ഒരു 9 മണി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അമ്മച്ചിമാരും ആളുകളൊക്കെ ഒരു 8:30, 9 മണിയൊക്കെ ആകുമ്പോ പയ്യെ ഉറക്കം പിടിക്കും. അപ്പൊ അവിടെ ഓരോരുത്തരുടെ ലൈറ്റ് ഓഫ് ആണ് അനുസരിച്ച് ഈ ബൾബിന്റെ പ്രകാശം കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു 9:30 വീണ്ടും കൂടും, 10 മണിയാകുമ്പോ വീണ്ടും കൂടും, 11 മണിയാകുമ്പോ വീണ്ടും കൂടും, 12 മണിയാകുമ്പോ കൂടും. കാരണം മറ്റുള്ളവർക്ക് ഓഫ് ചെയ്തപ്പോ ഇതാ കുറച്ചും കൂടെ കൂടുതൽ ആ വോൾട്ടേജ് അവിടെ വർദ്ധിക്കാനായിട്ട് തുടങ്ങി. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും നമ്മളുടെ ആ ആത്മാവിനെ അനുഗമിക്കുന്ന അവസ്ഥ ജീവിതത്തിൽ വർദ്ധിക്കും തോറും നമ്മുടെ അകത്ത് മിന്നിക്കത്തിക്കൊണ്ടിരിക്കുന്ന ദേവപുത്രന്റെ ജീവിതം അത് കൂടുതൽ കൂടുതൽ പ്രകാശിക്കുവാനായിട്ട് തുടങ്ങി, കൂടുതൽ കൂടുതൽ പ്രകാശിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോ അതിനെന്ത് വേണം? ആത്മാവിനെ കേട്ടാൽ മാത്രം പോരാ, നാം ആത്മാവിനെ അനുസരിക്കണം. അനുസരിച്ചാലേ അടുത്ത ഫേസ് നമുക്ക് അഡ്വാൻസ് ചെയ്യാൻ പറ്റും. ജി പി എസ് പോലെയാ, ശ്രദ്ധിച്ചോ. ഒരു എക്സാമ്പിൾ പറഞ്ഞു തരികയാണ്, നിങ്ങള് ആ ജി പി എസ് സിസ്റ്റം ഇട്ട് എങ്ങോട്ടൊക്കെ യാത്ര തിരിച്ചു, നിങ്ങള് സ്റ്റാർട്ട് അടിച്ച് മുമ്പോട്ടേക്ക് പോയി കഴിയുമ്പോ നിങ്ങള് അപ്പൊ അത് കുറച്ച് ഒരു ദൂരം കാണിച്ചു തരും, നിങ്ങളുടെ മുമ്പിൽ 200 മീറ്റർ എല്ലാം കാണിക്കും. ആ 200 മീറ്റർ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോ ഓട്ടോമാറ്റിക് അത് അടുത്ത 200-500 മീറ്റർ കാണിക്കും. അത്രയും പോയി കഴിയുമ്പോ പിന്നെ അടുത്ത ഡിസ്റ്റൻസ് കാണിക്കും. ഇതേപോലെയാ. അപ്പൊ നിങ്ങളോട് ഇന്ന് പറഞ്ഞ ആ വചനത്തിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ജീവിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അടുത്തത് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതിനെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക. അടുത്ത ദൈവിക ഇൻസ്ട്രക്ഷൻ നിങ്ങളിലേക്ക് വരുന്നത് ബ്ലോക്ക് ചെയ്യായി. പക്ഷേ ഇങ്ങനെയുള്ള ചാനലുകൾ, ഇതേപോലുള്ള സന്ദേശങ്ങൾ, ദൈവത്തിന്റെ സന്ദേശം വീണ്ടും വീണ്ടും കേട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾക്ക് അതിന് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. കാരണം ആദ്യത്തെ സ്റ്റെപ്പ്, രണ്ടാം നില കെട്ടാതെ നമുക്ക് മൂന്നാം നില കെട്ടുവാനായിട്ട് കഴിയുകയില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലം നമ്മൾ മനസ്സിലാക്കുക. ആ മൂന്നാം നില കെട്ടി ആ നാലാം നില കെട്ടാം. ഓരോ സ്റ്റെപ്പ് നമ്മുടെ ജീവിതത്തിൽ ദൈവം അപ്പോഴപ്പോൾ ചെയ്യുമ്പോ ആ അപ്പോഴപ്പോൾ ചെയ്യുന്നത് നമ്മൾ അതിനോട് ചേർന്ന് സഹകരിച്ച് മുന്നോട്ടേക്ക് പോകണം. അപ്പോ അക്ഷരം വായിച്ചല്ല, അക്ഷരം വായിച്ച് നമ്മുടെ ഹൃദയത്തെ സംഗ്രഹിക്കണം. നാം ഇന്ന് നയിക്കപ്പെടേണ്ട, നടത്തപ്പെടേണ്ടത് ക്രിസ്തുവിനാലാണ്, ക്രിസ്തുവിന്റെ ആത്മാവിനാലാണ്. അപ്പൊ ചില രീതിക്ക് ക്രിസ്തു കൂടെ ഇല്ലല്ലോ, ക്രിസ്തു ഉണ്ടല്ലോ, ക്രിസ്തു ഉണ്ടല്ലോ. എന്താ ജോവാഷിനെ എനിക്ക് കാണാം, ജോവാഷിന്റെ ഇടതു ഭാഗത്ത് ജോഷ് ഇരിക്കുന്നുണ്ട്. ക്രിസ്തു അതേപോലെ അല്ല. ജോവാഷിന്റെ ഉള്ളില് ക്രിസ്തു, ജോഷിയുടെ ഉള്ളില് ക്രിസ്തു. ഇതുകൊണ്ടാ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങളുടെ കൂടെയുണ്ട്. ആ കൂടെ ഉള്ളത് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. ഈ ഒരു ബോധം നമുക്ക് വേണം. ഇനി നമ്മൾ ആ ക്രിസ്തുവിനാലാണ് നയിക്കപ്പെടുന്നത്, ക്രിസ്തുവിന്റെ ആത്മാവിനാണ് നയിക്കപ്പെടുന്നത്. ഈ ഒരു ബോധം നമുക്ക് വേണം. Hallelujah. Oh Lord, I love you. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തുകൊണ്ട് ഞാൻ അറിയാതെ എന്റെ മോഹമൊക്കെ മാറിപ്പോണേ. അകത്ത് ആള് വേറെ ഉണ്ടെന്നേ. എനിക്ക് എന്റെ എക്സ്പ്രഷനിൽ നിന്ന് നിർത്താൻ പറ്റുന്നില്ല. എന്റെ എക്സ്പ്രഷനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും ഇങ്ങനെ നിന്നേനെ. പക്ഷെ എന്റെ എക്സ്പ്രഷനിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം അകത്ത് ഒരു ബോഡി രണ്ടുപേര് ഉപയോഗിച്ച് അങ്ങനെ ഇരിക്കും. ഒന്ന് ശ്രദ്ധിച്ച്, ഒരു ബോഡി രണ്ടുപേര് ഉപയോഗിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. നമ്മുടെ അവസ്ഥ ഇതാ സഹോദരങ്ങളെ, ഇതൊരു മർമ്മമല്ലേ? ഹിന്ദുമർമ്മം ബ്രദറെ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു അങ്ങ് സ്വർഗത്തിൽ വസിക്കുന്നു, നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളിൽ സ്വർഗത്തിൽ വസിക്കുന്ന ക്രിസ്തു നമ്മളിൽ, തന്റെ ആത്മാവാൻ നമ്മളിൽ വസിക്കുന്നുണ്ട്. കൊളോസ്യലേഖനം 1:27 പറഞ്ഞു. ഒരു മർമ്മമാണിത്. എടുത്തേക്ക് വായിച്ചു,
അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളതു തന്നെ.
ക്രിസ്തു എവിടെ ഇരിക്കുന്നു? ക്രിസ്തു എവിടെ ഇരിക്കുന്നു പറഞ്ഞ് ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞ് അവനവനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാവും. ആരും കൂടെ ഇല്ലെങ്കിൽ ദൂതന്മാരോട് പറ. ക്രിസ്തു എന്നിലിരിക്കുന്നു, അതൊരു മർമ്മമാ. അപ്പൊ ഞാൻ എന്ന് പറയുന്ന ഒരു സ്പിരിറ്റ് കണ്ടെയ്നറാണ്. ക്രിസ്തു എന്നിലിരിക്കുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല. കർത്താവ് യേശു പറയുന്നില്ലേ ശിഷ്യന്മാരോട്, നിങ്ങളൊക്കെ എന്നെ വിട്ടു പിരിഞ്ഞാലും ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ പിതാവ് എന്റെ കൂടെ ഉണ്ട്. ഏതോ ഒരു ദൈവപുത്രനും സ്പിരിറ്റ് കണ്ടെയ്നറാ, സ്പിരിറ്റ് കണ്ടെയ്നറാ. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു ബോധം നമുക്ക് വേണം. കർത്താവ് എന്റെ ഉള്ളിലുണ്ട്, എന്നോട് കൂടെ ഉണ്ട്. കർത്താവ് പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ട് അന്ന് ശിഷ്യന്മാരെ വണ്ടറായി. കർത്താവ് പറഞ്ഞു, താൻ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞു, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണത്തില്ല. അപ്പോൾ ഉടനെ തന്നെ പറഞ്ഞു, കുറച്ചുകൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കാണാം. കർത്താവ് പറയണ എന്താണെന്ന് ആത്മമണ്ഡലത്തിന്റെ എ ബി സി ഡി അറിയാത്ത ശിഷ്യന്മാർക്ക് അന്ന് മനസ്സിലായില്ല. തുടർന്ന് അവർക്ക് മനസ്സിലായി. ലോർഡ് എല്ലാവരും യോഹന്നാന്റെ സുവിശേഷം പതിനാറാം അധ്യായം 16 മുതലുള്ള വാക്യം വായിച്ച്.
കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും.
ഹല്ലേലൂയ. സി യേശുവിന്റെ സ്റ്റേറ്റ്മെന്റ് കേട്ടോ, താൻ പിതാവിന്റെ അടുക്കലേക്ക് മരിക്കുന്നു, താൻ ഉയർത്തെഴുന്നേൽക്കുന്നു, തുടർന്ന് പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നു. അപ്പൊ പിന്നെ നിങ്ങൾ എന്നെ കാണത്തില്ല, പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണാം. കുറച്ചുകൂടി കഴിഞ്ഞ് നിങ്ങൾക്ക് എന്നെ കാണാം. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇനി നിങ്ങൾ ഇവിടെ അക്ഷരം മാത്രം വായിച്ചു പോകണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ലൈവാണ്, ഇനി ലൈവ്. പതിനാലാം അധ്യായം 16 മുതലുള്ള വാക്യം വായിച്ചേ. 14 മുതലുള്ള വാക്യം.
എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാൽ അതിനെ അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും.
പ്രൈസ് ദി ലോർഡ്. ഇതാ നമ്മുടെ ജീവിതം. ശിഷ്യന്മാരോട് പറയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. കുറഞ്ഞൊന്ന് കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണാൻ പറ്റത്തില്ല, പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞ് നിങ്ങളെ കാണാം. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടത്തില്ല. നിങ്ങൾക്ക് എന്നെ കാണുവാൻ കഴിയും. ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും. അപ്പൊ നമുക്ക് കർത്താവോടുകൂടെ എങ്ങനെ ജീവിച്ചാലോ? കർത്താവ് അവിടെ ഉണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. കർത്താവോടുകൂടെ എങ്ങനെ ജീവിച്ചാലോ? അപ്പൊ മിണ്ടിയും പറഞ്ഞൊക്കെ ഇനി ജീവിക്കാം. ഓക്കെ, മിണ്ടിയും പറഞ്ഞ കർത്താവ് ഭയങ്കര ദൂരെയാണ്. കർത്താവേ തൊട്ട് ഉള്ളി തന്നെ ഉണ്ട്. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കും ജീവിക്കാം. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. എങ്ങനെയാണ്? തന്റെ ആത്മാവിനാൽ, തന്റെ ആത്മാവിനാൽ നമ്മുടെ കൂടെ ഉണ്ട്. ഇതുകൊണ്ടാണ് 7 പൊന്നരവോക്കട നടുവിലൂടെ ക്രിസ്തു നടന്ന് സംസാരിക്കുമ്പോൾ നാം കേൾക്കുന്നത് ക്രിസ്തുവിന്റെ ആത്മാവിലാണ്. വെളിപ്പാട് പുസ്തകം 2 3 വായിക്കുമ്പോൾ 7 പൊന്നരവോക്കടയുടെ ഇടയിൽ നടന്നുകൊണ്ട് സംസാരിക്കുന്നത് ക്രിസ്തുവാണ്. പക്ഷേ ഓരോ സഭകളോടും ആ സംസാരം അവസാനിക്കുമ്പോൾ പറയുന്നത് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ള അവൻ കേൾക്കട്ടെ. അപ്പൊ ഇത് കേട്ട് ജീവിക്കുന്ന ഒരു പരിപാടിയാണ്. എങ്ങനത്തെ പരിപാടിയാണ്? ലെവൽ ഗിയർ അപ്പ് ആയി വായിച്ച് ജീവിക്കുന്ന പരിപാടി ഇന്ന് ഗിയർ അപ്പ് ആയി കേട്ട് ജീവിക്കുന്ന പരിപാടിയിലേക്ക് ഗിയർ അപ്പ് ആയി. ഗിയർ അപ്പ് ആയോ മക്കളെ? ഗിയർ അപ്പ് ആകണം, അല്ലെങ്കിൽ വരും കാലങ്ങളിൽ ആളുകൾ ജീവിക്കാൻ പറ്റില്ല. ഗിയർ അപ്പ് ആകണം. വരും കാലങ്ങളിൽ ഇങ്ങനെയുള്ള ബ്രോഡ്കാസ്റ്റ് പോലും കിട്ടാതെ ആകുമ്പോൾ നിങ്ങൾ ഗിയർ അപ്പ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എവിടെ നിന്ന് കിട്ടും? ഗിയർ അപ്പ് ആയാൽ ആത്മാവ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ഗിയർ അപ്പ് ആകണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഗിയർ അപ്പ് ആയേ പറ്റൂ. അക്ഷരം വായിച്ചു മാത്രം ഉള്ള രീതി നമുക്കുണ്ട്, ഓക്കെ, അതോടെ നിൽക്കട്ടെ. എന്നാൽ അതിന്റെ ഗിയർ അപ്പ് ആയി അക്ഷരത്തിന്റെ പുറകിലുള്ള ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവല്ലോ ഇവയെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ആത്മാവിലേക്ക് ഗിയർ അപ്പ് ആകണം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവ കേൾക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അവസാന വാക്യങ്ങൾ 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് പറയുന്ന ഗിരിപ്രഭാഷണമാണ്. 5 മത്തായി 5:6 ഗിരിപ്രഭാഷണം കഴിഞ്ഞിട്ട് കർത്താവ് ആ വചനങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, ഇതാ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയും. ആ വചനങ്ങൾ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വായിക്കാം, നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം. പക്ഷെ ഈ വചനങ്ങളെ തുടർന്ന് നമുക്ക് വീണ്ടും കേൾക്കാൻ പറ്റും. അവിടെ വായിച്ചു ചെയ്യുന്നതിനെ കുറിച്ച് എഴുതിയേക്കണേ, കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്നവനോട് തുല്യനാണ്. അപ്പൊ നമ്മളെല്ലാവരും വീട് പണിയുകയാ, ആത്മീക ഗൃഹം പണിയുകയാ. അവനവന്റെ ആത്മീക ഗൃഹം പണിയുകയാണ്. ഓരോരുത്തരും എങ്ങനെ പണിയുന്നു എന്ന് അവൻ തന്നെ നോക്കിക്കോളട്ടെ എന്ന് കഴിഞ്ഞ സന്ദേശത്തിൽ നിങ്ങൾ കേട്ടത് ഓർക്കുന്നുണ്ടോ? സെറുബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് ദൈവം സന്തോഷിക്കുന്നു. നമ്മുടെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ടിട്ടോ? അപ്പൊ ദൈവ കർത്താവ് വീണ്ടും പറയുകയാണ്, ഇതാ ഞാൻ ഈ പറയുന്ന വചനങ്ങളെ കേട്ട്. അപ്പോ ഇന്നും കേൾക്കാൻ പറ്റും. അതുകൊണ്ടാ കർത്താവ് പറയുന്നത് ആത്മാവ് സഭകനോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേട്ട് അറിവ് വർദ്ധിപ്പിക്കുന്നവൻ ചെയ്യുന്ന പദ്ധതിയാണ് അനുഗമനം. ചെയ്യുന്നില്ല, കേൾക്കുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. അറിവ് വർദ്ധിപ്പിക്കാം. ആള് മാറണോ? രൂപത്തിന് അന്തരം വരാതെ ആള് മാറത്തില്ല. രൂപത്തിന് അന്തരം വരണം. മനുഷ്യപുത്രൻ എന്നുള്ള രൂപത്തിൽ നിന്ന് ദൈവപുത്രൻ എന്നുള്ള രൂപത്തിലേക്ക് അന്തരം വരണം. അതിനുവേണ്ടിയാണ് യേശു നാം വിശ്വസിച്ചത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ദൈവപുത്രന്മാരാകുവാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നു. ആർക്ക്? മനുഷ്യപുത്രന്മാർക്ക് ദൈവപുത്രന്മാരാകുവാനുള്ള അധികാരം കൊടുത്തിരിക്കുകയാണ്. ആ അധികാരം ഉപയോഗിക്കണമെങ്കിൽ നാം ഓരോരുത്തരും അക്ഷരം വായിക്കുന്നതിൽ മാത്രം ഒതുങ്ങാതെ ആത്മാവിനെ കേട്ട് അനുസരിക്കുന്നവരായിത്തീരണം. അക്ഷരം നമ്മളുടെ അറിവ് വർദ്ധിപ്പിക്കും. അത് അവനവന്റെ സ്പിരിച്വാലിറ്റി ആണ്, തെറ്റിദ്ധരിക്കരുത്. അത് സ്പിരിച്വാലിറ്റി അല്ല, അതിലേക്ക് വരാനുള്ള ഒരു നല്ലൊരു ക്രമീകരണമാണ്. പക്ഷേ അറിവ് വർദ്ധിപ്പിക്കുന്നതിൽ മാത്രം നിന്നാൽ അറിവ് നമ്മളെ അഹങ്കാരികളാണ്, അറിവ് നമ്മളെ ചീർപ്പിക്കും. പക്ഷേ ആത്മാവ് പറഞ്ഞു തരുന്ന അറിവാണെങ്കിൽ അറിവ് നമ്മളെ ചീർപ്പിക്കത്തില്ല. നമുക്ക് ദൈവപുത്രന്റെ സ്വഭാവം, സൗമ്യതയും താഴ്മയും നമ്മുടെ ജീവിതത്തിൽ വരുവാനും ജീവനിൽ നിന്ന് ജീവനിലേക്ക് നാം വളരുവാനും ഇടയാണ്. നമുക്ക് ഈ ലോകത്തിൽ ആരുമാകണ്ട, പകരം സ്വർഗത്തിലെ ദൈവം ഒരു കോഴ്സ് വെച്ചിട്ടുണ്ട്. ആ കോഴ്സ് മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കി തുടർന്ന് ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയുടെ ഭരണം ഏൽപ്പിക്കുക, പിശാചിന്റെ ഭരണത്തെ മാറ്റുക. സർവവും ദൈവം ഏറ്റെടുത്ത് ഇതാ ഭൂമിയെ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കുക. ചെറിയ ആട്ടുകൂട്ടമേ ഭയപ്പെടേണ്ട, കിങ്ഡം ഭൂമിയുടെ ഭരണം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു എന്ന മഹാസുവിശേഷത്തിലേക്ക് പ്രിയ സഹോദരങ്ങളെ ദൈവം നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സന്ദേശം കേട്ട്, ഈ സന്ദേശം അനുസരിച്ച് നമ്മളെ നമ്മളെ തന്നെ ഒരു ശോധന ചെയ്തുകൊണ്ട് എന്റെ ആത്മീക ജീവിതം, എന്റെ ആത്മീക വളർച്ച അറിവ് വർദ്ധിപ്പിക്കുന്നതിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണോ, അതോ ആളെ മാറ്റുന്നതിലേക്ക് ഇത് പ്രവേശിച്ചിട്ടുണ്ട്? ആളെ മാറ്റുന്നതിലേക്ക് ഇത് പ്രവേശിച്ചിട്ടുണ്ട് എങ്കിൽ അതിലൊന്നാമത്തെ തെളിവ് എന്റെ അകത്ത് നിന്ന് ജീവജലത്തിന്റെ നദികൾ പുറത്തേക്ക് ഒഴുകും. രണ്ട്, ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കാറുണ്ട്, ആ സംസാരം ഞാൻ കേൾക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ഈ വചന ചിന്തയാണ് ദൈവം ബോഡി ഓഫ് ക്രൈസ്റ്റിലെ ഓരോ വ്യക്തിത്വങ്ങളെയും ഇതാ വീണ്ടും പണിയുകയാണ്, വീണ്ടും പണിയുകയാണ്. ആരെയും കുറ്റം വിധിക്കാനല്ല, പകരം ഓരോരുത്തർ താൻ എങ്ങനെ പണിയുന്നുവെന്ന് അവനവനെ തന്നെ നോക്കിക്കൊള്ളട്ടെ എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ആജ്ഞാപിക്കും. നാം നമ്മളെ തന്നെ നോക്കണം, എങ്ങനെയാണ് ഞാൻ, എന്റെ ഭാര്യ നന്നായിട്ട് പണിതു എന്നുള്ളത് കൊണ്ട് ഭർത്താവിന് ഗുണമില്ല. ഭർത്താവ് നന്നായി പണിതാൽ അതിന്റെ ഗുണം ഭർത്താവിനാണ്. കുട്ടി അല്ലെങ്കിൽ കുട്ടികൾ നന്നായി പണിതാൽ അതിന്റെ ഗുണം അവർക്കാണ്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ അത് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലൊരു മാതൃകയുമാണ്. അവനവന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ എന്ന ദൈവത്തിന്റെ വചനം പറഞ്ഞു. നിന്റെ കിരീടം വേറെ ആരും എടുക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊണ്ട് നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാ കണ്ണുകളുമാണ് ദൈവം ക്രിസ്തയേശു തന്റെ ആത്മാവിലൂടെ നമ്മളോട് സംസാരിച്ചു നമുക്ക് ഏറ്റെടുക്കാം. ഒരു അറിവ് മർദ്ദിപ്പിക്കുന്നതിൽ മാത്രം അവസാനിക്കരുത്. ഈ പറഞ്ഞ വചനത്തെ അനുസരിച്ച് ജീവിപ്പാൻ, ആത്മാവിൽ ചെവി കൊടുപ്പാൻ നമുക്ക് നമ്മളെ തന്നെ. Hallelujah. Holy God. Thank you for the revelation, Daddy. Thank you for the revelation. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഇനി ഞാനുമായല്ല, ദൈവമായിട്ടാണ് മക്കളെ നിങ്ങൾ ഓരോരുത്തരുടെയും കാര്യം. ദൈവനെ ഏൽപ്പിച്ചത് ദൈവത്തിന്റെ ആത്മാവിനിലൂടെ നിങ്ങളോട് സംസാരിച്ചു. അവനവനെ തന്നെ ശോധന ചെയ്തു. അറിവ് മാറുന്നവൻ മാത്രമായി, അറിവ് മാറുന്നവൾ മാത്രമായി ഞാൻ ഒതുങ്ങിയോ, അതോ ആള് മാറുന്ന തലത്തിലേക്ക് ഞാൻ മാറി? ഞാൻ ആള് മാറിയെങ്കിൽ ഞാൻ ജീവിപ്പിക്കുന്ന തലത്തിലാണ് ആത്മാവ് ജീവിപ്പിക്കണം. അക്ഷരജ്ഞാനം വർദ്ധിക്കും തോറും നാം അഹങ്കാരികളായി മാറിക്കൊണ്ടേ, ഞാൻ വലിയ പണ്ഡിതനാണ് എന്നുള്ള ഭാവത്തിൽ മാറിക്കൊണ്ടേ. നമ്മുടെ ലക്ഷ്യം നമ്മളെ വലുതാക്കുന്നതായി. എന്നാൽ രൂപാന്തരം വന്ന ആളുമാറുന്ന തലത്തിലേക്ക് നാം മാറിയ പിന്നെ നമ്മൾ കാണിക്കുന്ന നമ്മളെയല്ല ദൈവം നമ്മുടെ ജഡത്തിലൂടെ ലോകത്തിലേക്ക് വെളിപ്പെടും. ഈ ക്രിസ്തീയ യാത്രയിൽ ഞാനിന്ന് എവിടെയാണ്? ഒരു ഹോളിന്റെ ഉള്ളിലെ ആരാധനയിൽ ഞാൻ ഒതുങ്ങിപ്പോയോ? അതോ വിശുദ്ധ പൗലൂസിനെ പോലെ ഹൃദയം കൊണ്ട് പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ക്രിസ്തീയ ദൈവത്തിന്റെ പരമവഴിയുടെ വിരുദ്ധിലേക്ക് ഓടുന്ന വ്യക്തിയാണോ ഞാൻ? അവനവൻ അവനവനെ തന്നെ ശോധന ചെയ്തു വന്നു. ദൈവസന്നിധിയിൽ അവനവനെ തന്നെ പരിശോധിച്ചു വന്നു. എവിടെയൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത്? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ തരുന്നതിനനുസരിച്ച് ജീവിതം മാറ്റുവാൻ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു. അപ്പ എന്നോട് സംസാരിക്കണമേ എന്ന് ദൈവത്തോട് നിങ്ങളുടെ സ്വരം കേൾക്കുവാൻ കൃപ തരണമേ എന്ന് ദൈവസ്ഥ പ്രാർത്ഥന. സ്വകീയ പിതാവേ, താങ്ക് യു അപ്പ, നിങ്ങൾ മനോഹരമായി ഞങ്ങളോട് സംസാരിച്ചതിനായി, ഞങ്ങളെ തന്നെ ഒന്ന് പരിശോധിപ്പാൻ തന്ന ആജ്ഞയ്ക്കായി. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുന്ന നിങ്ങളുടെ വചനത്തിനായി. സ്വകീയ പിതാവേ, ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുക. വചനം അറിയാത്തവർക്ക് ഈ വചനത്തിന്റെ അറിവ് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ ഇടയാക്കണം. വചനം അറിഞ്ഞവർക്ക് അതൊരു അറിവിൽ മാത്രം അവസാനിക്കാം. അങ്ങേ അനുസരിക്കുന്നതിലൂടെ അങ്ങേ അനുഗമിക്കുന്നതിലൂടെ രൂപം മാറുവാൻ അങ്ങ് സഹായിക്കണം. മനുഷ്യപുത്രന്മാർ ദൈവപുത്രന്മാരായി രൂപാന്തരപ്പെടുവാൻ മനസ്സ് പുതുക്കത്തിന്റെ ആ രൂപാന്തരം അവരെ ആളെ മാറ്റുവാൻ അങ്ങ് സഹായിക്കണം. അഴമേറിയ വചനത്തിനായി നന്ദി. ഇത് വീണ്ടും 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 ഞങ്ങൾ കേട്ടു അങ്ങാഗ്രഹ തലത്തിലേക്ക് എത്തുവാൻ ഞങ്ങൾ ഓരോരുത്തരെ സഹായിച്ചു. ഈ ശബ്ദ കാഴ്ച പരിധിയിൽ ഇപ്പോഴും തുടർന്നും കേൾക്കുവാൻ പോകുന്ന ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ സകല ആവശ്യങ്ങളുടെ മേലെ അങ്ങ് മഞ്ഞും മഴയും മഴയും രോഗികളായിരിക്കുന്ന വ്യക്തികളെ അങ്ങ് സൗഖ്യമാക്കണം. യേശുക്രിസ്തുവിന്റെ അടിപ്പണരാനുള്ള സൗഖ്യം ഈ ജനത്തിന്റെ മേൽ കൽപ്പിക്കുക. ഇവരുടെ രോഗങ്ങളിൽ നിന്ന് ഇവരുടെ വേദനകളിൽ നിന്ന് സ്വർഗത്തിന്റെ ദൈവം ഇവരെ സ്വതന്ത്രത അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സമാധാനം ഇവരുടെ ഉള്ളത്തിൽ കൽപ്പിക്കുക. നല്ല മഹത്വ സ്വകീയ പിതാവ് ഞങ്ങൾ അങ്ങേക്ക് തരിക. ഇവിടെ ഇരിക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. ഞങ്ങളെ വഴി നടത്തുവാൻ ഞങ്ങളോടുകൂടെ ജീവിപ്പാൻ അങ്ങ് ഞങ്ങളുടെ ഉള്ളത്തിൽ വസിക്കുക. നന്ദിയോടെ സ്തോത്രം. മഹത്വമെല്ലാം ഞങ്ങൾ അങ്ങേക്ക് തരും. യേശുക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, താങ്ക് യു ഫാദർ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പ്രിയ സഹോദരങ്ങളെ, ആര് നമ്മുടെ കൂടെയുണ്ട്? കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ലോക അവസാനത്തുള്ള എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലുള്ളവൻ പോരട്ടെ, എല്ലാവരും ലോകത്തുള്ളവനേക്കാൾ വലിയവനാ. അതുകൊണ്ട് തളരരുത്, മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. എങ്ങനെ? കൃപ കൃപ എന്ന് ആർക്കും വിളിക്കും. ആ പാട്ട് പാടി നമുക്ക് മുന്നോട്ടേക്ക് പോകും. അതൊരു ബൂസ്റ്റാണ്, അതൊരു ബൂസ്റ്റ് തന്നെയാ, സ്പിരിച്വൽ ബൂസ്റ്റ്. ഹല്ലേലൂയ. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. സഹോദരങ്ങൾ, ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ദൈവം നിങ്ങൾ ഏവരെയും മാനിക്കട്ടെ. ഈ സന്ദേശമാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടുന്ന സന്ദേശം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിന്റെ വ്യൂവേഴ്സ് കുറവായിരിക്കും. അപ്പോ ഇതിന്റെ വ്യൂവേഴ്സിനെ കൂട്ടേണ്ടത് ആരുടെ പരിപാടിയാ? നമ്മുടെ ഓരോരുത്തരുടെയും പരിപാടി. അങ്ങനെ മാത്യു ചാപ്റ്റർ 28:18-19 ആ ഗ്രേറ്റ് കമ്മീഷൻ നമുക്കും ഭാഗമായി മാറാം. അപ്പോ അതിൽ എന്തൊക്കെയാണ് ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ പേരുന്നത് അതൊക്കെ നിങ്ങൾ ചെയ്താട്ടെ. അത് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് സ്പിരിറ്റ് മണ്ഡലം ഇതിനെ എതിർക്കുകയാണ്, അതായത് ആത്മമണ്ഡലം പിശാചിനെ ഇതിനെ എതിർക്കുകയാണ്, പിശാചിന്റെ ആളുകൾ ഇതിനെ എതിർക്കുകയാണ്, പിശാചിന്റെ ആളുകളാൽ വശീകരിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളും ഇതിനെ എതിർക്കുകയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ എല്ലാം പ്രാർത്ഥനയോടും നമ്മുടെ സൗമ്യതയോടുള്ള ഇടപെടലോടും നമ്മുടെ പ്രവൃത്തിയോടും കൂടെ ഈ സന്ദേശം ഓരോ ചെവികളിലും എത്തിക്കുവാൻ തക്ക വേണം. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. അതിലൂടെ നമ്മുടെ ഡ്യൂട്ടി അവസാനിച്ചു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരിത് കേട്ടു, ഇനി അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ ഏറ്റെടുക്കട്ടെ, അല്ലെങ്കിൽ അവര് എന്താണോ അവരുടെ ഇഷ്ടം പോലെ ജീവനും മരണം നിന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തെരഞ്ഞെടുക്കാൻ ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മുടെ പദ്ധതി എന്ന് പറയുന്നത് അവരുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ്. ദൈവം ഇതിനായി നിങ്ങളെ ഏവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.